ഉത്സാഹത്തിനേക്കാൾ ശ്രേഷ്ഠനാണ്. വിജ്ഞാനരഹിതമായ ഉത്സാഹം ശ്രേയസ്കരമല്ല. തിടുക്കം കൂട്ടുന്നവനെ വഴിതെറ്റുന്നു. സ്വന്തം ഫോഷത്വമാണ് നാശത്തിലെത്തിക്കുന്നത്. എന്നിട്ടും ഹൃദയം കർത്താവിനെതിരെ കോപം കൊണ്ട് ജ്വലിക്കുന്നു. സമ്പത്ത് അനേകം പുതിയ സ്നേഹിതരെ നേടുന്നു. ദാരിദ്ര്യം ഉള്ള സ്നേഹിതരെ പോലും അകറ്റുന്നു. കള്ളസാക്ഷി ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. കള്ളം പറയുന്നവൻ രക്ഷപ്പെടുകയില്ല. ഉദാരമനസ്കന്റെ പ്രീതി നേടാൻ പലരും ശ്രമിക്കുന്നു. സമ്മാനങ്ങൾ കൊടുക്കുന്നവന് എല്ലാവരും സ്നേഹിതരാണ്. സഹോദരർ പോലും ദരിദ്രനെ വെറുക്കുന്നു. പിന്നെ സ്നേഹിതർ അവനിൽ നിന്ന് അകന്നു മാറാതിരിക്കുമോ? അവൻ നല്ല വാക്കുകൾ പറഞ്ഞ് അവരുടെ പിറകെ പോകുന്നെങ്കിലും അവർ വശപ്പെടുന്നില്ല. ജ്ഞാനം നേടുന്നത് തന്നെ തന്നെ സ്നേഹിക്കലാണ്. വിവേകം കാത്തു സൂക്ഷിക്കുന്നവന് ഐശ്വര്യമുണ്ടാകും. കള്ളസാക്ഷി ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. വ്യാജം പറയുന്നവൻ നശിക്കും. പോഷൻ സുഭിക്ഷത അർഹിക്കുന്നില്ല. പ്രഭുക്കന്മാരെ ഭരിക്കാൻ അടിമയ്ക്ക് അത്ര പോലും അർഹതയില്ല. സദ്ബുദ്ധി ക്ഷിപ്രകോപത്തെ നിയന്ത്രിക്കും. തെറ്റു പൊറുക്കുന്നവന് പൊറുക്കുന്നത് അവന് ഭൂഷണം. രാജാവിന്റെ കോപം സിംഹഗർജനം പോലെയാണ്. അവന്റെ പ്രീതിയാവട്ടെ പുൽക്കൊടിയിലെ മഞ്ഞുതുള്ളി പോലെയും. ഘോഷനായ പുത്രൻ പിതാവിനെ നശിപ്പിക്കുന്നു. ഭാര്യയുടെ കലഹം തുടർച്ചയായ ചാറ്റൽ മഴ പോലെയാണ്. വീടും സമ്പത്തും പിതാക്കന്മാരിൽ നിന്ന് അവകാശമായി കിട്ടുന്നു. വിവേകവതിയായ ഭാര്യയാവട്ടെ കർത്താവിന്റെ ദാനമാണ്. അലസത ഒരുവനെ ഗാഢനിദ്രയിലാഴ്ത്തുന്നു. മടിയനെ പട്ടിണി കിടക്കേണ്ടി വരും. കൽപ്പന പാലിക്കുന്നവൻ ജീവൻ സംരക്ഷിക്കുന്നു. ഉപദേശത്തെ നിന്ദിക്കുന്നവൻ മൃതിയടയും. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്. അവിടുന്ന് കടം വീട്ടും. നന്നാകുമെന്ന് പ്രതീക്ഷയുള്ളപ്പോൾ നിന്റെ മകനെ ശിക്ഷിക്കുക. അവൻ നശിച്ചു പോയിക്കൊള്ളട്ടെ എന്ന് കരുതരുത്. കഠിനമായി കോപിക്കുന്നവൻ പിഴ ഒടുക്കേണ്ടി വരും. കോപശീലനെ രക്ഷിക്കാൻ നോക്കിയാൽ അത് ആവർത്തിക്കേണ്ടി വരും. ഉപദേശം കേൾക്കുകയും പ്രബോധനം അംഗീകരിക്കുകയും ചെയ്യുക. നീ ജ്ഞാനിയാകും. മനുഷ്യൻ പലതും ആലോചിച്ചു വയ്ക്കുന്നു. നടപ്പിൽ വരുന്നത് കർത്താവിന്റെ തീരുമാനമാണ്. ആരിലും നാം പ്രതീക്ഷിക്കുന്നത് സത്യസന്ധതയാണ്. ദരിദ്രൻ നുണയനേക്കാൾ ഉത്തമനാണ്. ദൈവഭക്തി ജീവനിലേക്ക് നയിക്കുന്നു. ഭക്തൻ ഉപദ്രവം നേരിടാതെ സംതൃപ്തനായി കഴിയുന്നു. അലസൻ കൈ പാത്രത്തിൽ അമർത്തി വയ്ക്കുന്നു. അത് വായിലേക്ക് കൊണ്ടുചെല്ലാൻ അവന് പ്രയാസമാണ്. പരിഹാസകൻ പ്രഹരമേൽക്കുന്നത് കണ്ട് അല്പബുദ്ധികൾ വിവേകം പഠിക്കും. ബുദ്ധിയുള്ളവൻ ശാസനം കൊണ്ട് തന്നെ വിജ്ഞാനം നേടും. പിതാവിനോട് അതിക്രമം കാട്ടുകയും അമ്മയെ ആട്ടി ഓടിക്കുകയും ചെയ്യുന്ന മകൻ അപമാനവും അധിക്ഷേപവും വരുത്തി വയ്ക്കുന്നു. മകനെ വിജ്ഞാനത്തിന്റെ വചനത്തിൽ നിന്ന് വ്യതിചലിക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ പ്രബോധനം ചെവിക്കൊള്ളാതിരിക്കാവൂ. വിലകെട്ട സാക്ഷി നീതിയെ നിന്ദിക്കുന്നു. ദുഷ്ടന്റെ വായി അന്യായത്തെ വിഴുങ്ങുന്നു. പരിഹാസകർക്ക് ശിക്ഷാവിധിയും ഘോഷന്മാരുടെ മുതുകിന് പ്രഹരവും സജ്ജമായിരിക്കുന്നു. വീഞ്ഞ് പരിഹാസകനും മദ്യം കലഹക്കാരനുമാണ്. അവയ്ക്ക് അടിമപ്പെടുന്നവന് വിവേകമില്ല. രാജാവിന്റെ ഉഗ്രകോപം സിംഹഗർജനം പോലെയാണ്. അവനെ പ്രകോപിപ്പിക്കുന്നവൻ ജീവൻ അപകടത്തിലാക്കുന്നു. കലഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് ബഹുമതിയാണ്. പോഷന്മാർ ചണ്ട കൂട്ടിക്കൊണ്ടിരിക്കും. അലസൻ ഒഴിവുകാലത്ത് നിലമൊരുക്കുന്നില്ല. കൊയ്ത്തുകാലത്ത് തേടി നടക്കും. ഒന്നും ലഭിക്കുകയില്ല. മനസ്സിലുള്ള ആലോചന അഗാധമായ ജലം പോലെയാണ്. ഉൾക്കാഴ്ചയുള്ളവന് അത് കോരിയെടുക്കാം. തങ്ങൾ വിശ്വസ്തരാണെന്ന് പലരും കൊട്ടിഘോഷിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ വിശ്വസ്തനായ ഒരുവനെ ആർക്ക് കണ്ടെത്താൻ കഴിയും? സത്യസന്ധതയിൽ ചരിക്കുന്ന നീതിമാന്റെ പിൻതലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ന്യായാസനത്തിലിരിക്കുന്ന രാജാവ് നോട്ടം കൊണ്ട് എല്ലാ തിന്മകളെയും പാറ്റിക്കൊഴിക്കുന്നു. ഹൃദയം നിർമ്മലമാക്കി പാപത്തിൽ നിന്ന് ശുദ്ധി നേടിയിരിക്കുന്നുവെന്ന് പറയാൻ ആർക്ക് കഴിയും? വ്യാജമായ തൂക്കങ്ങളും അളവുകളും ഒന്നുപോലെ കർത്താവ് വെറുക്കുന്നു. തങ്ങളുടെ സ്വഭാവം നിർദോഷവും നീതിയുക്തവുമാണോ എന്ന് ശിശുക്കൾ പോലും സ്വന്തം പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തുന്നു. കേൾക്കാൻ ചെവിയും കാണാൻ കണ്ണും കർത്താവാണ് ഇവ രണ്ടും സൃഷ്ടിച്ചിരിക്കുന്നത്. ഉറക്കത്തിന് അടിമയാകരുത്, ദാരിദ്ര്യം നിന്നെ പിടികൂടും. ജാഗരൂകത പാലിക്കുക, നിനക്ക് ധാരാളം ആഹാരം ലഭിക്കും. വാങ്ങുമ്പോൾ മോശം മോശമെന്ന് ഒരുവൻ പറയുന്നു, വാങ്ങിക്കൊണ്ടു പോകുമ്പോൾ അവൻ തന്നെ തന്നെ പ്രശംസിക്കുന്നു. സ്വർണവും വിലയേറിയ രക്തങ്ങളും സുലഭമാണ്, എന്നാൽ ജ്ഞാനവചസ് അമൂല്യ രക്തമത്രേ. അന്യന് ജാമ്യം നിൽക്കുന്നവന്റെ കുപ്പായം കൈവശപ്പെടുത്തിക്കൊള്ളുക. പരദേശികൾക്ക് ജാമ്യം നിൽക്കുന്നവനോട് പണയം വാങ്ങിക്കൊള്ളുക. വഞ്ചനയിലൂടെ നേടിയ ആഹാരം ആദ്യം മധുരിക്കുന്നു, പിന്നീട് വായിൽ ചരൽ നിറയും. ആലോചനയോടെ പദ്ധതി തയ്യാറാക്കുക. ബുദ്ധിപൂർവമായ നിർദ്ദേശം അനുസരിച്ച് യുദ്ധം ചെയ്യുക. ഏഷണിക്കാരൻ രഹസ്യങ്ങൾ പുറത്തുവിടുന്നു. ബുദ്ധിശൂന്യമായി സംസാരിക്കുന്നവനുമായി സംസർഗമരുത്. അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. തിടുക്കത്തിൽ കൈവശപ്പെടുത്തിയ സ്വത്ത് അവസാനം അനുഗ്രഹവാരമായിരിക്കില്ല. തിന്മയ്ക്ക് പ്രതികാരം ചെയ്യുമെന്ന് പറയരുത്. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. കള്ളത്തൂക്കം കർത്താവ് വെറുക്കുന്നു, കള്ളത്രാസ് നന്നല്ല. മനുഷ്യന്റെ കാൽവയ്പുകൾ കർത്താവാണ് നിയന്ത്രിക്കുന്നത്. തന്റെ വഴി തന്നെ താൻ ഗ്രഹിക്കാൻ മർത്തിന് കഴിയുമോ? ഇത് വിശുദ്ധമാണ് എന്ന് പറഞ്ഞ് തിടുക്കത്തിൽ വഴിപാട് നേരുകയും പിന്നീട് മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നത് ഒരു കെണിയാണ്. ജ്ഞാനിയായ രാജാവ് ദുഷ്ടതയെ പറത്തിക്കളയുന്നു, അവരുടെ മേൽ രഥചക്രം പായിക്കുന്നു. മനുഷ്യചേതന കർത്താവ് കൊളുത്തിയ വിളക്കാണ് അത്, അവന്റെ ഉള്ളറകൾ പരിശോധിക്കുന്നു. ദയയും വിശ്വസ്തതയും രാജാവിനെ സംരക്ഷിക്കുന്നു, നീതി അവന്റെ സിംഹാസനം ഉറപ്പിക്കുന്നു. യുവാക്കളുടെ മഹത്വം അവരുടെ കരുത്താണ്, നരച്ച മുടി വൃദ്ധരുടെ അലങ്കാരവും. മുറിപ്പെടുത്തുന്ന താടനങ്ങൾ ദുശീലങ്ങളെ നിർമാർജനം ചെയ്യുന്നു. കനത്താടി മനസ്സിന്റെ ഉള്ളറകളെ ശുചിയാക്കുന്നു. രാജാവിന്റെ ഹൃദയം കർത്താവ് നിയന്ത്രിക്കുന്ന അരുവിയാണ്. അവിടുന്ന് തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ ഒഴുക്കിവിടുന്നു. മനുഷ്യന് തന്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു, എന്നാൽ കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു. നന്മയും നീതിയും അനുഷ്ഠിക്കുന്നതാണ് കർത്താവിന് ബലിയേക്കാൾ സ്വീകാര്യം. ഗർവ് നിറഞ്ഞ കണ്ണുകളും അഹങ്കരിക്കുന്ന ഹൃദയവും ദുഷ്ടരുടെ പ്രൗഢിയും പാപകരമത്രേ. ഉത്സാഹശീലമുള്ളവരുടെ ആലോചനകൾ തീർച്ചയായും സമൃദ്ധി കൈവരുത്തുന്നു. തിടുക്കം കൂട്ടുന്നവർ ദുർഭിക്ഷത്തിലെ എത്തുകയേയുള്ളൂ. കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിന്റെ കെണിയുമാണ്. ദുഷ്ടരുടെ അക്രമം അവരെ തൂത്തെറിയും. കാരണം നീതി പ്രവർത്തിക്കാൻ അവർ വിസമ്മതിക്കുന്നു. തെറ്റ് ചെയ്യുന്നവരുടെ മാർഗം കുടിലമാണ്, നിഷ്കളങ്കരുടെ പെരുമാറ്റം നേർവഴിക്കുള്ളതും. കലഹക്കാരിയായ ഭാര്യയോടൊപ്പം വീട്ടിനുള്ളിൽ പാർക്കുന്നതിനേക്കാൾ മെച്ചം തട്ടിൻപുറത്ത് ഒരു കോണിൽ കഴിഞ്ഞുകൊള്ളുകയാണ്. ദുഷ്ടന്റെ ഹൃദയം തിന്മ അഭിലഷിക്കുന്നു, അവൻ അയൽക്കാരനോട് ദയ കാണിക്കുന്നില്ല. പരിഹാസവൻ ശിക്ഷിക്കപ്പെടുന്നത് കണ്ട് സരളചിത്തൻ ജ്ഞാനിയായിത്തീരുന്നു. ബോധനം ലഭിക്കുമ്പോൾ ബുദ്ധിമാൻ ജ്ഞാനം നേടുന്നു. നീതിമാൻ ദുഷ്ടന്റെ ഭവനം നിരീക്ഷിക്കുന്നു, ദുഷ്ടൻ നാശത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. ദരിദ്രന്റെ നിലവിളക്ക് ചെവി കൊടുക്കാത്തവന് ദരിദ്രന്റെ നിലവിളിക്ക് ചെവി കൊടുക്കാത്തവന് വിലപിക്കേണ്ടി വരും. അതാരും കേൾക്കുകയുമില്ല. രഹസ്യമായി ചെയ്യുന്ന ദാനം കോപത്തെയും മടിയിൽ തിരികെ കൊടുക്കുന്ന കൈക്കൂലി കടുത്ത രോഷത്തെയും ഒഴിവാക്കുന്നു. നീതി നിർവഹിക്കപ്പെടുന്നത് നീതിമാന്മാർക്ക് ആനന്ദവും ദുഷ്കർമ്മികൾക്ക് പരിഭ്രാന്തിയും ഉളവാക്കുന്നു. വിവേകത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവൻ മരിച്ചവരുടെ ഇടയിൽ ചെന്ന് പാർക്കും. സുഗലോലുകൻ ദരിദ്രനായിത്തീരും. വീഞ്ഞിലും സുഗന്ധതൈലത്തിലും ആസക്തി കാട്ടുന്നവൻ ധനവാനാവുകയില്ല. ദുഷ്ടൻ നീതിമാന് മോചനദ്രവ്യമാണ്. അവിശ്വസ്തൻ സത്യസന്ധനും. കലഹക്കാരിയും കോപശീലയുമായ ഭാര്യയോടുത്ത് കഴിയുന്നതിനേക്കാൾ നല്ലത് മരുഭൂമിയിൽ ജീവിക്കുന്നതാണ്. ജ്ഞാനിയുടെ ഭവനത്തിൽ അമൂല്യ നിധികൾ ഉണ്ടായിരിക്കും. പോഷൻ സമ്പത്ത് ദൂർത്തടിച്ചു കളയുന്നു. നീതിയും കാരുണ്യവും പിന്തുടരുന്നവർ ജീവനും ബഹുമതിയും നേടും. ജ്ഞാനി പ്രബലരുടെ നഗരത്തെ ഭേദിച്ച് അവർ ആശ്രയിക്കുന്ന സങ്കേതം നിലം പതിപ്പിക്കും. സ്വന്തം അതരങ്ങളെയും നാവിനെയും നിയന്ത്രിക്കുന്നവൻ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നു. അഹങ്കാരിയും ധിക്കാരിയുമായ മനുഷ്യന്റെ പേര് പരിഹാസകൻ എന്നാണ്. അവനാരെയും കൂസാതെ ഗർവോടെ പ്രവർത്തിക്കുന്നു. അലസന്റെ ആഗ്രഹങ്ങൾ അവനെ കൊന്നുകളയുന്നു. എന്തെന്നാൽ അവന്റെ കരങ്ങൾ അധ്വാനിക്കാൻ വിസമ്മതിക്കുന്നു. ദുഷ്ടന്മാർ എന്നും അത്യാഗ്രഹത്തോടെ കഴിയുന്നു. നീതിമാന്മാരാവട്ടെ നിർലോഭം ദാനം ചെയ്യുന്നു. ദുഷ്ടന്റെ ബലി വെറുപ്പുളവാക്കുന്നു. ദുരുദ്ദേശത്തോടെ സമർപ്പിക്കുമ്പോൾ അത് എത്രയോ അധികമായി വെറുക്കപ്പെടുന്നു. കള്ളസാക്ഷി നാശമടയും. ഉപദേശമനുസരിക്കുന്നവന്റെ വാക്ക് നിലനിൽക്കും. ദുഷ്ടൻ ധീരഭാവം നടിക്കുന്നു. സത്യസന്ധൻ സ്വന്തം നടപടികളെ കുറിച്ച് ഗാഢമായി ചിന്തിക്കുന്നു. ജ്ഞാനമോ ബുദ്ധിയോ ആലോചനയോ കർത്താവിനെതിരെ വിലപ്പോവുകയില്ല. യുദ്ധത്തിനു വേണ്ടി കുതിരയെ സജ്ജമാക്കുന്നു. എന്നാൽ വിജയം നൽകുന്നത് കർത്താവാണ്. സത്കീർത്തി വലിയ സമ്പത്തിനേക്കാൾ അഭികാമ്യമാണ്. ദയ സ്വർണത്തെയും വെള്ളിയെയും കാൾ വിലയേറിയതാണ്. ധനികരും ദരിദ്രരും ഒരു കാര്യത്തിൽ തുല്യരാണ്. ഇരുകൂട്ടരെയും സൃഷ്ടിച്ചത് കർത്താവാണ്. ജ്ഞാനി ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. അല്പബുദ്ധി മുൻപോട്ടു പോയി ദുരന്തം വരിക്കുന്നു. വിനയത്തിനും ദൈവഭക്തിക്കുമുള്ള പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയുമാണ്. വികടബുദ്ധികളുടെ മാർഗം ഉള്ളുകളും കെണികളും നിറഞ്ഞതാണ്. കരുതലോടെ നടക്കുന്നവൻ അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക. വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. ധനികൻ ദരിദ്രന്റെ മേൽ ഭരണം നടത്തുന്നു. കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവന്റെ അടിമയാണ്. അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യും. അവന്റെ കോപദണ്ഡ് പ്രയോജനപ്പെടുകയില്ല. ദയാദൃഷ്ടിയുള്ളവൻ അനുഗ്രഹീതനാകും. എന്തെന്നാൽ അവൻ തന്റെ ആഹാരം ദരിദ്രരുമായി പങ്കുവയ്ക്കുന്നു. പരിഹാസകനെ ആട്ടിയോടിക്കുക. കലഹം വിട്ടുപോകും. വഴക്കും ശകാരവും അവസാനിക്കുകയും ചെയ്യും. ഹൃദയ നൈർമല്യത്തെ സ്നേഹിക്കുകയും മധുരമായി സംസാരിക്കുകയും ചെയ്യുന്നവൻ രാജാവിന്റെ മിത്രമാകും. കർത്താവിന്റെ കണ്ണുകൾ ജ്ഞാനത്തെ കാത്തു സൂക്ഷിക്കുന്നു. അവിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് തകിടം മറിക്കുന്നു. അലസൻ പറയുന്നു, പുറത്ത് സിംഹമുണ്ട്, തെരുവിൽ വെച്ച് ഞാൻ കൊല്ലപ്പെടും. ദുശ്ചരിതയായ സ്ത്രീയുടെ വായ് അഗാധ ഗർത്തമാണ്. കർത്താവിന്റെ കോപത്തിനിരയായവൻ അതിൽ നിപതിക്കും. ശിശുവിന്റെ ഹൃദയത്തിൽ പോഷത്വം കെട്ടുമിണഞ്ഞു കിടക്കുന്നു. ശിക്ഷണത്തിൽ വടിയതിനെ ആട്ടി ഓടിക്കുന്നു. സ്വന്തം സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ദരിദ്രരെ ഞെരുക്കുകയോ സമ്പന്നർക്ക് പാരിതോഷികം നൽകുകയോ ചെയ്യുന്നവൻ ദാരിദ്ര്യത്തിൽ നിവധിക്കുകയുള്ളൂ. ജ്ഞാനികളുടെ വാക്ക് ശസ്ത്രത്വം കേൾക്കുക. ഞാൻ നൽകുന്ന വിജ്ഞാനത്തിൽ മനസ്സ് പതിക്കുക. അവയെ ഉള്ളിൽ സംഗ്രഹിക്കുകയും അതരങ്ങളിൽ ഒരുക്കി വയ്ക്കുകയും ചെയ്യുന്നത് ആഹ്ലാദപ്രദമായിരിക്കും. കർത്താവിൽ വിശ്വാസം അർപ്പിക്കേണ്ടതിന് ഇന്ന് ഞാൻ അവയെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഉപദേശവും വിജ്ഞാനവും അടങ്ങുന്ന 30 സൂക്തങ്ങൾ നിനക്ക് ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. നിന്നെ അയച്ചവർക്ക് ഉചിതമായ ഉത്തരം നൽകത്തക്ക വിധം സത്യവും ശരിയുമായ കാര്യങ്ങൾ നിന്നെ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയാണ് അവ. നിസ്സഹായനെന്ന് കരുതി ദരിദ്രന്റെ മുതൽ അപഹരിക്കുകയോ നിന്റെ പടിവാതിൽക്ക് വെച്ച് കഷ്ടപ്പെടുന്നവരെ മർദ്ദിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ കർത്താവ് അവരുടെ പക്ഷത്ത് നിൽക്കുകയും അവരുടെ മുതൽ കൈക്കലാക്കുന്നവരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്യും. കോപശീലനോട് സൗഹൃദം പാടില്ല. രോഷാകുലനോട് ഇടപെടുകയും അരുത്. അങ്ങനെ ചെയ്താൽ നീ അവന്റെ ശീലങ്ങൾ കണ്ടുപിടിക്കുകയും കെണിയിൽ കുരുങ്ങിപ്പോവുകയും ചെയ്യും. അന്യർക്കു വേണ്ടി വാക്കുകൊടുക്കുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടരുത്. കടം വീട്ടാൻ വകയില്ലാതെയായി നിന്റെ കിടക്ക പോലും നഷ്ടപ്പെടാൻ ഇടയാക്കുന്നത് എന്തിനെ? പിതാക്കന്മാർ പണ്ടേ ഉറപ്പിച്ചിട്ടുള്ള അതിർത്തിക്കല്ല് മാറ്റരുത്. ജോലിയിൽ വിദഗ്ധനായ ഒരുവനെ നോക്കൂ, അവന് രാജസന്നിധിയിൽ സ്ഥാനം ലഭിക്കും. അവന് സാധാരണക്കാരോടുകൂടെ നിൽക്കേണ്ടി വരികയില്ല. ഭരണാധിപനോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ നിന്റെ മുൻപിൽ ഉള്ളതെന്താണെന്ന് ശ്രദ്ധിക്കുക. ഭക്ഷണ കൊതിയനാണെങ്കിൽ നീ നിയന്ത്രണം പാലിക്കുക. അവന്റെ വിശിഷ്ട വിഭവങ്ങളിൽ കൊതി വയ്ക്കരുത്, അത് നിന്നെ ചതിക്കും. സമ്പത്ത് നേടാൻ അമിതാധ്വാനം ചെയ്യരുത്, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ട വിവേകം കാണിക്കുക. സമ്പത്തിന്മേൽ കണ്ണു വയ്ക്കുമ്പോഴേക്കും അത് അപ്രത്യക്ഷമാകും. കഴുകനെ പോലെ ചിറക് വെച്ച് ആകാശത്തിലേക്ക് പെട്ടെന്ന് അത് പറന്നുപോകുന്നു. പിശുക്കൻ തരുന്ന ആഹാരം കഴിക്കരുത്, അവന്റെ വിശിഷ്ട വിഭവങ്ങൾ കൊതിക്കുകയും വരുത്. എന്തെന്നാൽ അവൻ മനസ്സിൽ എണ്ണി നോക്കുന്നുണ്ട്. തിന്നുക കുടിക്കുക എന്നവൻ പറയുമെങ്കിലും അവന് ആത്മാർത്ഥതയില്ല. കഴിച്ച ഭക്ഷണം നീ ഛർദ്ദിച്ചു കളയും, നിന്റെ നല്ല വാക്കുകൾ പാഴായി പോവുകയും ചെയ്യും. പോഷൻ കേൾക്ക സംസാരിക്കരുത്, നിന്റെ വാക്കുകളിലെ ജ്ഞാനത്തെ അവൻ നിന്ദിക്കുകയുള്ളൂ. പണ്ടേയുള്ള അതിർത്തിക്കല്ല് മാറ്റുകയോ അനാഥരുടെ നിലം കയ്യേറുകയോ അരുത്. എന്തെന്നാൽ അവരുടെ സംരക്ഷകൻ ശക്തനാണ്. അവിടുന്ന് നിങ്ങൾക്കെതിരായി അവരുടെ പക്ഷം വാദിക്കും. നിന്റെ മനസ്സ് പ്രബോധനത്തിലും കാതുകൾ വിജ്ഞാനം നിറഞ്ഞ വചനങ്ങളിലും ഉറപ്പിക്കുക. കുട്ടിയെ ശിക്ഷിക്കാൻ മടിക്കേണ്ട. വടി കൊണ്ട് അടിച്ചെന്ന് വെച്ച് അവൻ മരിച്ചു പോവുകയില്ല. അടിക്കുമ്പോൾ നീ അവന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. മകനെ, നിന്റെ ഹൃദയം ജ്ഞാനമുള്ളതെങ്കിൽ എന്റെ ഹൃദയവും സന്തോഷിക്കും. നിന്റെ അധരങ്ങൾ നീതി മൊഴിയുമ്പോൾ എന്റെ ആത്മാവ് ആഹ്ലാദിക്കും. നിന്റെ ഹൃദയം പാപികളെ നോക്കി അസൂയപ്പെടരുത്. എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. മകനെ ശ്രദ്ധിച്ചു കേൾക്കുക, വിവേകം പുലർത്തുക, മനസ്സിനെ നല്ല വഴിക്ക് നയിക്കുകയും ചെയ്യുക. അമിതമായി വീഞ്ഞു കുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടരുത്. എന്തെന്നാൽ മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിൽ അകപ്പെടും. മത്തുപിടിച്ചു മയങ്ങുന്നവന് കീറത്തുണി ഉടുക്കേണ്ടി വരും. നിനക്ക് ജന്മം നൽകിയ പിതാവിനെ അനുസരിക്കുക. വൃദ്ധയായ അമ്മയെ നിന്ദിക്കരുത്. എന്ത് വില കൊടുത്തും സത്യം നേടുക, അത് കൈവിടരുത്. ജ്ഞാനവും പ്രബോധനവും ബുദ്ധിയും നേടുക. നീതിമാന്റെ പിതാവ് അത്യധികം ആഹ്ലാദിക്കും. ജ്ഞാനിയായ പുത്രനെ ലഭിച്ചവൻ അവനിൽ സന്തുഷ്ടി കണ്ടെത്തും. നിന്റെ മാതാപിതാക്കൾ സന്തുഷ്ടരാവട്ടെ, നിന്റെ പെറ്റമ്മ ആഹ്ലാദിക്കട്ടെ. മകനെ, ഞാൻ പറയുന്നത് ഹൃദയപൂർവ്വം കേൾക്കുക. എന്റെ മാർഗം അനുവർത്തിക്കുക. വേശ്യ ഒരു അഗാധ ഗർത്തമാണ്, സ്വൈരിണി ഇടുങ്ങിയ ഒരു കിണറും. അവൾ കവർച്ചക്കാരനെ പോലെ പതിയിരിക്കുന്നു. പുരുഷന്മാരുടെ ഇടയിൽ അവിശ്വസ്തരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. ദുരിതവും ദുഃഖവും കലഹവും ആവലാതെയും ആർക്കാണ്? ആർക്കാണ് അകാരണമായ മുറിവുകൾ? ആരുടെ കണ്ണാണ് ചുവന്നു കലങ്ങിയത്? വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞു കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ. ചഷകങ്ങളിൽ വീഞ്ഞ് ചുമന്ന് തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത്. അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കുത്തുകയും ചെയ്യും. അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണുകയും വികടത്വം ജൽപ്പിക്കുകയും ചെയ്യും. നീ നടുക്കടലിലാപ്പെട്ടവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെ പോലെയുമായി തീരും. നീ പറയും, അവർ എന്നെ അടിച്ചു, എനിക്ക് വേദനിച്ചില്ല. അവർ എന്നെ പ്രഹരിച്ചു, എനിക്ക് ഏറ്റില്ല. ഞാൻ എപ്പോഴാണ് ഉണരുക? ഞാൻ ഇനിയും കുടിക്കും. ദുഷ്ടതയെ കുറിച്ച് അസൂയ തോന്നരുത്. അവരോട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുമരുത്. അവരുടെ മനസ്സ് അക്രമം ചിന്തിക്കുകയും അവരുടെ അധരങ്ങൾ ഏഷണി പറയുകയും ചെയ്യുന്നു. ജ്ഞാനത്താൽ വീട് പണിയപ്പെടുന്നു, വിവേകത്താൽ അത് ഉറപ്പിക്കപ്പെടുന്നു. ദൈവമേ സ്തുതി അങ്ങേക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോർ.
പിതാവിനും പുത്രനും വിശുദ്ധ റൂഹായിരിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്വശുഭദ്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച നടത്തിവരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ആശംസിക്കുന്നു. വളരെ അനുഗ്രഹീതമായി ഈ ശുശ്രൂഷയെ മുന്നോട്ട് നയിച്ചുകൊണ്ടുപോകുന്ന സർവശക്തനായ ദൈവത്തെ പ്രാരംഭത്തിൽ ആരാധിക്കുകയും സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് സജീവ നേതൃത്വം നൽകുന്ന അഭിയന്യ തിരുവേനിയെ വളരെ സ്നേഹാദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് തിരുവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് അടൂർ ഭദ്രാശ്രമത്തിലെ മെത്രാപ്പോലീസായിരിക്കുന്ന വന്നിയ അപ്പനെ തിരുമേനിയാണ്. തിരുമേനിയെ വളരെ സ്നേഹ ആദരവോടുകൂടി ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം ഈ ശുശ്രൂഷയ്ക്ക് ശ്രേഷ്ഠമായ പ്രാരംഭം കുറിച്ച വന്നിയ വിൽസൺ അച്ഛനും അച്ഛനെ നാട്ടിലേക്ക് പോകുമെന്നുള്ള ഒരുക്കത്തിലാണ്. അച്ഛനും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട്. അച്ഛനെ വളരെ സ്നേഹത്തോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന അതോടൊപ്പം എല്ലാ വിശ്വാസികളെയും ദൈവസന്നിധിയിൽ ഓർക്കുകയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. ഒരു പാട്ടുപുസ്തകത്തിലെ 114-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. വളരെ സുപരിചിതമായ ഗീതമാണ്, കർത്താവിൽ സന്തോഷം അവനൻ ബലം. ജീവിതത്തിന്റെ പ്രതിബന്ധങ്ങളുടെ ഘട്ടങ്ങളിലൊക്കെയും നമ്മുടെ ബലവും തുണയുമായിരിക്കുന്ന കർത്താവിനെ ഭക്തിയോടുകൂടി ആരാധിക്കാനും സ്നേഹിപ്പാനും നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന ഒരു ഗീതമാണ്. ജീവിതത്തിന്റെ ഏകാന്തതയുടെ പാതയിലും ബലഹീനനെന്ന് സ്വയം കരുതി നിരാശയിൽ വീഴുന്ന അവസരങ്ങളിലൊക്കെയും എന്നെ ആശ്വസിപ്പിക്കുന്ന, വഴി നടത്തുന്ന, ബലപ്പെടുത്തുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ ചേർന്ന് സമർപ്പിക്കാം. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാലിതിൽ പാർക്കുന്ന അവനൻ ബലം, അവനന്റെ സങ്കേതം വിശ്രാമം നാടോറും അവനന്റെ സർവഭൂമേ, അവനന്റെ സങ്കേതം വിശ്രാമം നാടോറും അവനന്റെ സർവഭൂമേ. പല നാൾ കരുതി ഞാനേകനെന്ന് അന്നാളിലാവനോടു ചൊല്ലി, ലോകാദ്യത്തോളവും കൂടെയിരിക്കുന്നു നിന്നോടു കൂടെയുണ്ട്, ലോകാദ്യത്തോളവും കൂടെയിരിക്കുന്നു നിന്നോടു കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്ന അവനൻ ബലം, അവനന്റെ സങ്കേതം വിശ്രാമം നാടോറും അവനന്റെ സർവഭൂമേ, അവനന്റെ സങ്കേതം വിശ്രാമം നാടോറും അവനന്റെ സർവഭൂമേ. ബലഹീനരെന്തോ ഞാൻ കരുതിയ നാൾ അന്നാളിലാവനെന്നോടു ചൊല്ലി, ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടു കൂടെയുണ്ട്, ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടു കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്ന അവനൻ ബലം, അവനന്റെ സങ്കേതം വിശ്രാമം നാടോറും അവനന്റെ സർവഭൂമേ, അവനന്റെ സങ്കേതം വിശ്രാമം നാടോറും അവനന്റെ സർവഭൂമേ. സ്നേഹീതരില്ലെന്നു കരുതിയ നാൾ അന്നാൾ
കർത്താവ് നിന്നോടുകൂടെയുണ്ട്. നിത്യമ സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ നിന്നോടുകൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്ന അവനൻ ബലം, അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും അവനന്റെ സർവഭൂമേ, അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും അവനന്റെ സർവഭൂമേ. അസാധ്യമെന്നോ ഞാൻ കരുതിയതാൾ അന്നാളിലവനോടു ചൊല്ലി, മനുഷ്യരാസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടുകൂടെയുണ്ട്. മനുഷ്യരാസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടുകൂടെയുണ്ട്. കർത്താവിൻ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്ന അവനൻ ബലം, അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും അവനന്റെ സർവഭൂമേ, അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും അവനന്റെ സർവഭൂമേ. നിന്നീരനെന്തോ ഞാൻ കരുതിയ നാൾ അന്നാളിലവനെന്നോടു ചൊല്ലി, ക്ഷീണിച്ചു പോകേടാ നിന്നെ മാനിക്കുന്നു നിന്നോടുകൂടെയുണ്ട്. ക്ഷീണിച്ചു പോകേടാ നിന്നെ മാനിക്കുന്നു നിന്നോടുകൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്ന അവനൻ ബലം, അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും അവനന്റെ സർവഭൂമേ, അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും അവനന്റെ സർവഭൂമേ.
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു,
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് ോടെ കർണയുന്നു രാജാവേ നിനക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും നയിക്കുന്നതിനുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നിദ്രകളിൽ വായിച്ചുപെട്ടവൻ നീയാകുന്നു. എന്റെ രുദ്രഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വായിച്ചുപെട്ടവനാകുന്നു. ചുറ്റുള്ള മറിയമേ തമ്പുരാന്റെ അമ്മയും ആളുകളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സിനേത്തും ദേവതമ്പുരാനോട് അപേക്ഷിച്ചുള്ളേണമേ.
അർക്കുമോർ സകല ഭാഗ്യങ്ങളിലും ഉന്നതമായിരിക്കുന്ന ഭാഗ്യം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തവനെ, നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഭാഗ്യം അനുഭവിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നീ ഞങ്ങളെ അറിയിച്ചിട്ടുള്ളതും ഞങ്ങളുടെ ആത്മാവ് മോഹത്തോടെ അന്വേഷിച്ച് വിഷമിക്കുന്നതുമായ ശരണം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ അശുദ്ധരും അയോഗ്യരും ആകൊണ്ട് നിന്റെ വിലാവിൽ നിന്ന് ഒഴുക്കിയ വെള്ളം ഞങ്ങളുടെ മാലിന്യങ്ങളുടെ ബാഹുല്യത്തെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ പാപപരിഹാരത്തിനായിട്ട് ചൊരിയപ്പെട്ട നിന്റെ രക്തം ഞങ്ങളെ വിടുപ്പും വിശുദ്ധിയുമുള്ളവരാക്കി തീർക്കുമാറാകണമേ. കർത്താവെ, നിനക്കില്ലാതിരുന്നതായി ഞങ്ങൾക്കുള്ളതിൽ നിന്നും നീ എടുത്തതിനാൽ ഞങ്ങൾക്കില്ലാത്തതായി നിനക്കുള്ളതിൽ നിന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ അനീതിയുടെ വലുപ്പത്താൽ ഞങ്ങളുടെ അടുക്കിലേക്ക് നിന്നെ ഞങ്ങൾ പുറപ്പെടുമാറാക്കിയതുകൊണ്ട് നിന്റെ കരുണമൂലം നിന്റെ അടുക്കിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ച് നിന്റെ പ്രകാശ ലോകത്തിൽ മഹത്വത്തോടെ ഞങ്ങളെ വസിപ്പിക്കണമേ. കർത്താവേ, വിശുദ്ധ സ്ലീഹന്മാരുടെ നോമ്പ് നിനക്കിഷ്ടമായതുപോലെ ഞങ്ങളുടെ നോമ്പിലും നീ ഇഷ്ടപ്പെടണമേ. ഞങ്ങൾ ലോകത്തിനായിട്ടല്ല നിനക്കായിട്ടും നിന്നിലും അവരെ പോലെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നാമമാത്ര ക്രിസ്ത്യാനികളായിട്ടല്ല സത്യക്രിസ്ത്യാനികളായിട്ട് ഈ ലോകത്തിൽ ശോഭിപ്പാനും നോമ്പ് നമസ്കാരം ധർമ്മം മുതലായ സൽപ്രവൃത്തികളിൽ മാതൃകകളായിരിക്കാൻ ഞങ്ങൾക്ക് ഇടയാകണമേ. പരിശുദ്ധ സ്ലീഹന്മാർ ലോകമൊക്കെയുടെയും രക്ഷയ്ക്കു വേണ്ടി ശ്രമിക്കുകയും അനേകായിരം ആത്മാക്കൾക്ക് അവർ രക്ഷയുടെ കാരണമായി തീരുകയും ചെയ്ത പ്രകാരം കർത്താവെ, ഞങ്ങളും നിന്നെ സത്യമായിട്ട് സ്നേഹിച്ച് സൽപ്രവൃത്തികളാൽ അലങ്കരിക്കപ്പെട്ടുകൊണ്ട് പലരുടെയും രക്ഷയ്ക്ക് കാരണക്കാരായി തീരണമേ. ഞങ്ങളുടെ ചുറ്റുമുള്ള പുറജാതികൾ ഞങ്ങളുടെ നല്ല നടപടികളെയും ഞങ്ങളോടുള്ള നിന്റെ സ്നേഹത്തെയും ഞങ്ങളുടെ ഇടയിൽ നീ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെയും കണ്ട് ഞങ്ങളോടുകൂടെ നിന്റെ തൊഴുത്തിൽ ചേരുവാനും നിന്റെ തിരുനാമം ഭൂലോകമൊക്കെയിലും മഹത്വപ്പെട്ട് പോഴ്ത്തപ്പെടുവാനും ആകൽക്കർ സാലിജിപ്പാനും ഇടയാകണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്ന് വന്നേക്കും തന്നെ.
പ്രിയ ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിനന്ദനായ സക്രിയമാർ അപ്രേം ത്രിമേനി, ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, ഹ്യൂസ്റ്റണിൽ ഇന്ന് ഭയങ്കര മഴയാണ്. എനിക്ക് തോന്നുന്നത് ടെക്സസ് മുഴുവൻ മഴയാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഹ്യൂസ്റ്റണിൽ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിലാണ്. അരമനയും പരിസരത്തും ഒക്കെ വെള്ളപ്പൊക്കം അധികമില്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഹ്യൂസ്റ്റണിലെ പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളത്തിലാണ്. അതുകൊണ്ട് ഇന്ന് അരമനയിൽ സാധാരണ ധ്യാനത്തിന് വരുന്ന ആരും തന്നെ എത്തിയിട്ടില്ല. ഗായക സംഘം അതുകൊണ്ട് ഇന്ന് രാജേഷ് അച്ഛനും സന്തോഷ് അച്ഛനും മാത്രം ഉള്ള ഒരു ഗായക സംഘമായിരുന്നു. പിന്നെ അവരുടെ രണ്ടുപേരുടെയും ശബ്ദം മധുരമായതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും അത് ഫീൽ ചെയ്ത് കാണത്തില്ലെന്നേ ഉള്ളൂ. എന്തായാലും വലിയ ഇന്ന് ഈ ദിവസങ്ങളിൽ ടെക്സസിൽ ഭയങ്കര കാറ്റും മഴയുമാണ്. ഇതൊന്നും ആർക്കും അപകടങ്ങളും പ്രയാസങ്ങളും ഒന്നും ഉണ്ടാകരുത് എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ശ്ലീഹാ നോമ്പ് തുടങ്ങി സഭയിലെ എല്ലാ വിശ്വാസികളും അനുഷ്ഠിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്ന നോമ്പാണ് ശ്ലീഹാ നോമ്പ്. 12 അപ്പോസ്തോലന്മാരെയും പൗലോസ് ശ്ലീഹായെയും ചേർത്ത് 13 ദിവസത്തെ നോമ്പ് നാം അനുഷ്ഠിക്കുകയും പരിശുദ്ധന്മാരായ ഈ അപ്പോസ്തോലന്മാരെ പ്രത്യേകമായിട്ട് ഓർക്കുകയും ധ്യാനിക്കുകയും അവരുടെ മധ്യസ്ഥത തേടുകയും ചെയ്യുന്ന സന്ദർഭമാണല്ലോ. ശ്ലീഹാ നോമ്പിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഏവർക്കും ലഭിക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വളരെ ദീർഘനാളായിട്ട് നമ്മുടെ ഈ ശുശ്രൂഷ നടക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ചത് ബഹുമാനപ്പെട്ട വിൽസൺ അച്ഛനാണ്. അച്ഛന് നമ്മുടെ നാട്ടിൽ അച്ഛനായിരുന്നപ്പോൾ നമ്മുടെ സ്നേഹ സന്ദേശത്തിന്റെ ചുമതല അച്ഛനുണ്ടായിരുന്നു. ആ ഒരു ഒരു താല്പര്യവും അതിന്റെ ഒരു ഒക്കെയാണ് ഈ ഒരു ശുശ്രൂഷ തുടങ്ങാൻ തക്കവണ്ണം അച്ഛൻ എന്നെ നിർബന്ധിച്ചതും. അങ്ങനെ അച്ഛന്റെ മേൽനോട്ടത്തിലായിരുന്നു ആദ്യകാലങ്ങളിൽ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരുന്നത്. അച്ഛൻ 22-ാം തീയതി അദ്ദേഹത്തിന്റെ അമേരിക്കയിലെ ചുമതല പൂർത്തീകരിച്ച് നാട്ടിലേക്ക് തിരികെ പോവുകയാണ്. നോർത്ത് ഈസ്റ്റ് ഭദ്രാസനത്തിൽപ്പെട്ട ചില പള്ളികളിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തിരുന്നു. അതിനുശേഷം ഡാളസ് സെന്റ് പോൾസ് പള്ളിയിൽ വികാരിയായിട്ട് ചാർജ് എടുത്തു. അതിനുശേഷം അരമനയിൽ ദീർഘനാൾ മാനേജരായിട്ട് പ്രവർത്തിച്ചു. പിന്നീട് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് അറ്റ്ലാന്റയിലേക്ക് അറ്റ്ലാന്റ സെന്റ് തോമസ് പള്ളിയുടെ വികാരിയായി ചാർജെടുക്കുകയും തുടർന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോവുകയും ചെയ്തു. തുടർന്ന് 22-ാം തീയതി അദ്ദേഹത്തിന്റെ ഏറ്റവും പൂർത്തീകരിച്ച് ഇന്ത്യയിലേക്ക് തിരികെ പോവുകയാണ്. അന്നേരം ഭദ്രാസനത്തിന്റെ വൈദികനായി തുടർന്ന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അച്ഛന്റെ യാത്രയ്ക്കും അച്ഛന്റെ എല്ലാ തുടർന്നുള്ള ശുശ്രൂഷകളും എല്ലാം അനുഗ്രഹകരമാകുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തിന്റെ പ്രവർത്തനങ്ങളിൽ അച്ഛൻ ചെയ്ത എല്ലാ സേവനങ്ങളെയും പ്രത്യേകമായിട്ട് ഓർക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ച വ്യക്തി എന്നുള്ള നിലയിൽ ഇതിന്റെ ഈ ബുധനാഴ്ച പ്രയർ ഫെലോഷിപ്പിന്റെ പേരിലുള്ള എല്ലാ സന്തോഷവും പ്രത്യേകമായിട്ട് അച്ഛനെ അറിയിക്കുകയാണ്. അച്ഛനൊരു വാക്ക് അവസാനം പറയുന്നതായിരിക്കും. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട സക്കറിയമാർ അഫ്രീം തിരുമേനിയാണ്. തിരുമേനിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അച്ഛനായിരുന്ന സമയത്തും മെത്രാപ്പൊലിത്തായതിനു ശേഷവുമൊക്കെ അമേരിക്കയിൽ വിവിധ സന്ദർഭങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്. വൈദികനായിരിക്കുമ്പോൾ പരിശുദ്ധനായ ദിദിമോസ് പ്രഥമൻ ബാവായുടെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് ദീർഘനാള് പ്രവർത്തിച്ചു. അതിനുശേഷം ഇപ്പോൾ മലങ്കര മെത്രാപ്പൊലിത്തായയുടെ അസിസ്റ്റന്റ് ആയിട്ടും അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നു. നമ്മുടെ സഭയിലെ അടൂർ കടമ്പനാട് ഭദ്രാസനത്തിന്റെ ഭദ്രാസനാധിപനായിട്ട് അദ്ദേഹത്തിന് മെത്രാപ്പൊലിത്തായ ശേഷം അന്നു മുതൽ ആ ഭദ്രാസനത്തിന്റെ ചുമതലയാണ് വഹിക്കുന്നത്. അഭിനന്ദ തിരുമേനിയെ ഭദ്രാസനത്തിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അമേരിക്കയിലെ വിവിധ കാര്യങ്ങൾക്കായിട്ട് ഇവിടെ അമേരിക്കയിൽ വന്ന സമയത്ത് ഇവിടെ ഈ ബുധനാഴ്ച പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം സന്മനസ്സെ കാണിച്ചതിനുള്ള സന്തോഷം പ്രത്യേകം അറിയിക്കുന്നു. ഞാനും തിരുമേനിയും സെമിനാരിയിൽ ഒരേ കാലഘട്ടത്തിൽ പഠിച്ചതാണ്. അന്ന് മുതലുള്ള സ്നേഹബന്ധവും താല്പര്യവും ഒക്കെ ഉണ്ട്. അഭിനന്ദനായ തിരുമേനിയെ പ്രത്യേകമായിട്ട് സ്നേഹത്തോടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് അഭിനന്ദനായ സക്കറിയമാർ അപ്രീം തിരുമേനി ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 337-ാമത്തെ ഗീതം, സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമായ യേശുവേ എന്നുള്ള ആരംഭിക്കുന്ന ഗീതം. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, അഗാധമായ കോരുകൾ എന്നെ പിടിക്കാൻ ശ്രമിച്ചു. എങ്കിലും നാഥന്റെ തിരുക്കരം അനുസ്യൂതം തന്നെ മാറോറണയ്ക്കത്തക്ക വിധം എന്നെ താങ്ങും വഴി നടത്തും എന്നുള്ള വിശ്വാസത്തിന്റെ പൂർണതയിലേക്ക് നയിക്കുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ ചേർന്ന് സമർപ്പിക്കാം.
സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ, സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ, നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരമേ നന്ദിയാ, നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരമേ നന്ദിയാ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ, നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരമേ നന്ദിയാ, നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരമേ നന്ദിയാ. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാപിടിച്ചു, ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാപിടിച്ചു, സാധൻ തിരുക്കരം തേടിയെത്തി തന്റെ മാർമോടു ചേർത്തണച്ചു, പാദൻ തിരുക്കാരം തേടിയെത്തി ബന്ധങ്ങൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമേശുവേ, നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. എന്നെ പരനേ പരിശുദ്ധാത്മാവാൽ നിറയ്ക്കാ, അനുദിനവും എന്നെ പരനേ തിരുവേ തികച്ചിടുവാൻ നല്ലവരങ്ങളെ നൽകിടുക. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമേശുവേ, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമേശുവേ, നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ, നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ.
തിരുവചന ധ്യാനത്തിനായി വന്നിയ അഭയം തിരുമേനിയെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ശ്രീ ഏകാദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അഭ്യുന്നനായ തിരുമേനി, സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, വീണ്ടും ഒരിക്കൽ കൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അഭ്യുന്നയ തിരുമേനിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 4 വർഷങ്ങളായി അനുഗ്രഹീതമായി ഈ ശുശ്രൂഷ നിർവഹിക്കാൻ സാധിച്ചു എന്നതിൽ ദൈവത്തെ സ്തുതിച്ച് അഭിനയ തിരുമേനിയെ ദൈവസ്ഥാനത്തിൽ സമർപ്പിച്ചുകൊണ്ട് കൂടുതൽ അനുഗ്രഹങ്ങളും കൃപകളും തന്റെ പിതാവിലൂടെ കലാസനത്തിനും ദൈവമോക്ഷത്തിനും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് അഭിനയ തിരുമേനി പ്രാർത്ഥിച്ചതുപോലെ ഈ പ്രാർത്ഥനയ്ക്ക് തുടക്കം കുറിച്ച ഏറ്റവും സ്നേഹമുള്ള വിൽസനച്ചൻ, ഏറെ നാളത്തെ അനുഗ്രഹീതമായ ശുശ്രൂഷ പൂർത്തീകരിച്ച് മാതൃമിത്രാസനത്തിലേക്ക് മടങ്ങുകയാണല്ലോ. അച്ഛന്റെ ഈ ഉദ്യമം ദൈവമക്കൾക്ക് വളരെ അനുഗ്രഹകരമായി എന്നുള്ളതിന് തർക്കമില്ല. അതുകൊണ്ടാണ് വീണ്ടും ഇത്തരത്തിൽ എനിക്ക് കൂടെ ഇതിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചത് എന്ന് ഞാൻ ഓർക്കുന്നു. അച്ഛനെ തുടർന്നും ധാരാളമായിട്ട് കർത്താവ് എടുത്തുപയോഗിച്ച് ദർശിത സഭയുടെ വളർച്ചയ്ക്കും മക്കളുടെ ആത്മീക ഉന്നമനത്തിനും ഉദാഹരണമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ തിരഞ്ഞെടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തഹത്തിക എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. മത്തായി സ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഫിലിസ്ത്യ കൈസറിയ ദേശത്ത് എത്തിയ നേരത്ത് കർത്താവിന്റെ വാത്സല്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിനുള്ള ഉത്തരവുമാണ് യഥാർത്ഥത്തിൽ ഈ ഭാഗത്ത് രേഖപ്പെട്ടിരിക്കുന്നത്. ആ ചോദ്യം ഇതാണ്: ജനങ്ങൾ താൻ ആരെന്നാണ് പറയുന്നത് എന്നുള്ളതാണ്. സാധാരണ ആളുകളൊക്കെ ആഗ്രഹിക്കുന്നതാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് കഴിയുമ്പോൾ അവിടുത്തെ ശുശ്രൂഷകളോ പ്രവർത്തനങ്ങളോ പൂർത്തീകരിച്ച് മടങ്ങുന്ന നേരത്ത് എങ്ങനെയുണ്ടായിരുന്നു, ആളുകളുടെ ധാരണ എന്താണ്, അഭിപ്രായം എന്താണ് അറിയുവാനുള്ള ഒരു സാധാരണ ഉത്സാഹം. അങ്ങനെയുള്ളൊരു സാധാരണ ഉത്സാഹമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏതായിരുന്നാലും കർത്താവ് ചോദിക്കുന്ന ഇതാണ്. പ്രകാരം എഴുതിയിരിക്കുന്നു, തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ഈ ചോദ്യം കേട്ടിട്ട് ശിഷ്യന്മാര് പറയുന്നത് ഇങ്ങനെയാണ്, ഗുരു ചിലര് പറയുന്നു നീ എലിയാവാണ്, വേറെ ചിലര് പറയുന്നത് നീ യെരമിയാ പ്രവാചകനാണ്, മറ്റു ചിലര് പറയുന്നുണ്ട് നീ യോഹന്നാൻ സ്നാപകനാണ്, എന്നാൽ വേറൊരു കൂട്ടർ പറയുന്നു ഒരു കാര്യം തീർച്ചയാണ്, ഇവനൊരു സാധാരണക്കാരനല്ല ഇവനൊരു പ്രവാചകൻ. യേശുക്രിസ്തു ആരാണ്, മനുഷ്യപുത്രൻ ആര് എന്നുള്ളതിന് ജനം നൽകിയ ഉത്തരം ശിഷ്യന്മാര് ഇത്തരത്തിൽ രണ്ടു മൂന്ന് രീതികളിൽ പറയുകയാണ്, രണ്ടു മൂന്ന് വ്യക്തികളോട് താരതമ്യപ്പെടുത്തി പറയുകയാണ്. എന്നാൽ പൊതുവായ ജനത്തിന്റെ ധാരണ ഇതാണ്, ഈ നസറേത്തുകാരൻ യേശു അവനൊരു സാധാരണക്കാരനല്ല അവനൊരു പ്രവാചകനാണ്. ഈ ഉത്തരത്തിന്റെ ന്യായാന്യായങ്ങളോ തെരുതെറ്റുകളോ ഒന്നും വിശകലനം ചെയ്യാനായിട്ട് കർത്താവ് മുതിരാതെ അദ്ദേഹം അവരോട് വീണ്ടും ചോദിക്കുന്നു, ആകട്ടെ നിങ്ങൾക്ക് ഞാൻ ആരാണ്? ജനങ്ങൾ ഇങ്ങനെ പറയുന്നു എങ്കിലും നിങ്ങൾക്ക് ഞാൻ ആരാണ്? ആ ചോദ്യം ഇവര് പ്രതീക്ഷിച്ചിരുന്നതാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ആ ചോദ്യം കേട്ടു ന്യായമായും മൗനമായിരുന്നിരിക്കണം ഏതാനും നിമിഷ നേരത്തേക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ അതിന്റെ ഒടുവിൽ പത്രോസ് ഉത്തരമായിട്ട് പറയുകയാണ്, 16-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അതിന് ശിമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന ഉത്തരം പറഞ്ഞു. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് നീ എന്ന ഒരു ഉത്തരം പത്രോസ് പറയുകയാണ്. ഇത് കേട്ടിട്ട് കർത്താവ് പറയുന്നു, യേശു അവനോട് പറയോന ശിമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങൾ അല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. ശിമോനെ നീ ഭാഗ്യവാനാണ്, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്. ചുരുക്കത്തിൽ പത്രോസ് ലീഹ നൽകിയ ഉത്തരം യേശു നമ്പുരാന്റെ ശരിയായ ഐഡന്റിറ്റി വ്യക്തമാക്കുന്നതായിരുന്നു എന്ന് ആ വാക്യങ്ങളിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വസ്തുത, ഒരേ ഒരു ചോദ്യം അതിന് രണ്ട് രീതികളിലുള്ള രണ്ട് വിധത്തിലുള്ള ഉത്തരങ്ങളാണ് ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. അതായത് രണ്ട് വിഭാഗം ആളുകൾ വ്യത്യസ്ത രീതികളിൽ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കിയതിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് ജനക്കൂട്ടം അല്ലെങ്കിൽ ജനം എന്ന് പറയുന്ന വിവാഹമാണ്, ഒരു കാറ്റഗറിയാണ്, കാറ്റഗറി ഓഫ് ദ ക്രൗഡ്, ജനക്കൂട്ടത്തിന്റെ വിഭാഗം, ക്രൗഡ് എന്ന കാറ്റഗറി. ജനം പറയുന്നത് ഈ നസറേത്തുകാരൻ ഒന്നുകിൽ ഏലിയാവാണ്, അല്ലെങ്കിൽ രമ്യാവാണ്, അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകനാണ്, ഏതായിരുന്നാലും ഒരു പ്രവാചകനാണ് അവൻ എന്ന ധാരണയിലാണ്. ചുരുക്കത്തിൽ യേശു ക്രിസ്തുവിന്റെ ഐഡന്റിറ്റി പ്രവാചകന്റെ തലത്തിലേക്ക് ഉയർത്തിയതല്ലാതെ യഥാർത്ഥത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണോ, ഈ മനുഷ്യപുത്രൻ ദൈവപുത്രനാണോ എന്ന മഹാരഹസ്യത്തെ തിരിച്ചറിയാനോ ഉൾക്കൊള്ളാനോ കണ്ടെത്താനോ ഈ ക്രൗഡ് എന്ന കാറ്റഗറിക്ക് സാധിക്കാതെ പോകുന്നു. ജനക്കൂട്ടത്തിന് അതിന് കഴിയുന്നില്ല. എന്നാൽ വ്യത്യസ്തമായിട്ടാണ് പത്രോസ് ലീഹ പറയുന്നത്. പത്രോസ് ലീഹയുടെ കൂട്ടം എന്ന് പറയുന്നത് പത്രോസിനോടല്ല യഥാർത്ഥത്തിൽ കർത്താവ് ഈ ചോദ്യം ചോദിക്കുന്നത്. അവൻ ചോദിക്കുന്നത് ശിഷ്യന്മാരാണ്, നിങ്ങൾക്ക് ഞാൻ ആരാണ്, നിനക്ക് ഞാൻ ആരാണ് എന്നല്ല, നിങ്ങൾക്ക് ഞാൻ ആരാണ്. അപ്പോ ശിഷ്യന്മാരുടെ കൂട്ടത്തോട് കർത്താവ് ചോദിക്കുന്നു, ആ ശിഷ്യ സംഘത്തിന്റെ ഉത്തരമാണ് യഥാർത്ഥത്തിൽ ആ സംഘ നേതാവ് എന്ന നിലയിൽ പത്രോസ് ലീഹയുടെ അധരങ്ങളിലൂടെ വെളിവാക്കപ്പെടുന്നത്. അതെന്താണ്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന ഉത്തരമാണ്. ഇത് അസാധാരണമായ ഒരു കണ്ടെത്തലോ അസാധാരണമായ ഒരു തിരിച്ചറിവോ ആണ്. പക്ഷേ ഈ അസാധാരണമായ കണ്ടെത്തലിനും തിരിച്ചറിവിനും യഥാർത്ഥത്തിൽ ആരാണ് കാരണക്കാരൻ? കർത്താവ് പറയുകയാണ്, ശിമോനെ നിന്റെ ജഡരക്തങ്ങൾ അല്ല ഇത് നിനക്ക് വെളിവാക്കിയത്. ദിസ് ഇസ് നോട്ട് ഔട്ട് ഓഫ് യുവർ ഇന്റലക്ച്വൽ ഓർ റാഷണൽ എൻക്വയറി സ്വർഗത്തിലെ എന്റെ പിതാവാണോ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നത്, അതല്ലാതെ നിന്റെ ജഡരക്തങ്ങളല്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ കാറ്റഗറിക്ക് നമ്മൾ ക്രൗഡ് എന്ന് പറയുകയാണെങ്കിൽ, അതായത് ജനക്കൂട്ടം, ആ കാറ്റഗറി അത് ക്രൗഡ് ആണെങ്കിൽ, രണ്ടാമത്തേത് ശിഷ്യന്മാരുടെ സംഘം എന്ന കാറ്റഗറിയാണ്. സൗകര്യാർത്ഥം ഞാൻ ആ കാറ്റഗറിയെ കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് കാറ്റഗറി, കാറ്റഗറി ഓഫ് ക്രൗഡ് ആൻഡ് കാറ്റഗറി ഓഫ് കമ്മ്യൂണിറ്റി, ഈ രണ്ട് വിഭാഗങ്ങൾ, രണ്ട് കാറ്റഗറികൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം കൂടെ ഉയരുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ ക്രൗഡ് എന്ന കാറ്റഗറിക്ക് അല്ലെങ്കിൽ ജനക്കൂട്ടത്തിന് യേശു തമ്പുരാന്റെ ശരിയായ അസ്തിത്വം, ശരിയായ ഐഡന്റിറ്റി കണ്ടെത്താൻ കഴിയാതെ പോയത്? രണ്ട് കാരണങ്ങൾ ഞാൻ കാണുകയാണ്. ഒന്ന്, ഈ ജനം കർത്താവിനെ അന്വേഷിച്ചത് അല്ലെങ്കിൽ കർത്താവിനെ വിശകലനം ചെയ്തത് ബുദ്ധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അല്ലെങ്കിൽ യുക്തിയുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളതാണ്. റാഷണൽ ഓർ ഇന്റലക്ച്വൽ എൻക്വയറി, അതാണ് ഈ ജനക്കൂട്ടം നിർവഹിച്ചത്. അപ്പോൾ അവരുടെ റാഷണൽ എൻക്വയറിയിൽ അവർക്ക് തിരിച്ച് കാണാൻ സാധിക്കുന്നത് എന്താണ്? ഒരു സാധാരണക്കാരന് ചെയ്യാൻ ഒക്കാത്ത കാര്യങ്ങൾ ഇവൻ ചെയ്യുന്നത്. രോഗികൾക്ക് സൗഖ്യം നൽകുന്നുണ്ട്, അനേക കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകി, മരിച്ച ആളുകൾക്ക് ജീവൻ നൽകുന്നുണ്ട്. ഇങ്ങനെ സാധാരണ ആളുകൾക്ക് ചെയ്യാൻ കഴിയാത്ത സൂപ്പർനാച്ചുറൽ പവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് ഇവൻ. അതുകൊണ്ട് ഈ നോട്ട് ആൻ ഓർഡിനറി മാൻ, റാദർ ഹീ മേ ബി എ പ്രോഫറ്റ്, ഒരു പ്രവാചകനാണവൻ എന്ന് ജനം പറയുകയാണ്. ചുരുക്കത്തിൽ ബുദ്ധിയുടെയോ യുക്തിയുടെയോ അടിസ്ഥാനത്തിൽ ദൈവത്തെ അന്വേഷിക്കുവാനായിട്ട് നമ്മൾ ആര് ശ്രമിച്ചാലും ഒരിക്കലും നമുക്ക് അവനെ കണ്ടെത്താൻ ഒക്കില്ല. കൂടെ കഴിയുന്ന, എന്നും മരുന്ന് നടത്തുന്ന സദശക്തനായവനെ അന്വേഷിക്കേണ്ടത് ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ അല്ല എന്ന് ഈ ജനക്കൂട്ടത്തിന്റെ അന്വേഷണ രീതി വെളിവാക്കുകയാണ്. രണ്ടാമതായിട്ട് ഞാൻ കാണുന്ന മറ്റൊരു റീസൺ, ഒരു പക്ഷേ ജനം യേശുവിനെ അന്വേഷിച്ചത് അവനിൽ അസാധാരണമായ കഴിവുകളുണ്ട്, അതുകൊണ്ട് അവന്റെ അടുക്കൽ ചെന്നാൽ എന്തെങ്കിലും നേട്ടം, എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാം എന്ന ബാഹ്യമായ നേട്ടങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ലേ എന്നുള്ളതാണ്. കാരണം ഏറെ നാൾ കർത്താവിനെ കാണാതെയിരുന്നു. കഫർനഹൂമിൽ അവൻ ഒരു ഭവനത്തിൽ ഉണ്ടെന്ന് കേട്ടുടനെ ആളുകളെല്ലാം ആ വീട്ടിൽ ചെന്നു കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ഗുരു നീ എവിടെയായിരുന്നു, ഞങ്ങൾ എവിടെല്ലാം നിന്നെ അന്വേഷിച്ചു. അവനെ കാണാത്തതിലുള്ള ഒരു വലിയ സങ്കടം പോലെ അവർ പറയുകയാണ്, നീ എവിടെയായിരുന്നു ഇതുവരെ, ഏറെ നാളുകളായിട്ട് ഞങ്ങൾ നിന്നെ അന്വേഷിക്കുകയായിരുന്നല്ലോ. അതിന് കർത്താവിന്റെ മറുപടിയാണ് വളരെ ചിന്തിപ്പിക്കുന്നത്. കർത്താവ് മുഖത്ത് അടിച്ചതുപോലെ പറയുകയാണ്, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അടയാളം കണ്ടതുകൊണ്ടൊന്നും അല്ല, അപ്പം തിന്ന് സ്വസ്ഥരായതുകൊണ്ടാണ്. നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ്. തുടർന്ന് പറയുകയാണ്, നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി അല്ല, നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി പ്രയത്നിപ്പീൻ എന്ന് കൂടി. ചുരുക്കത്തിൽ അവിടെ യേശു തമ്പുരാനെ അന്വേഷിക്കുന്ന ഈ ജനം ഒരു പക്ഷേ അവനിൽ നിന്ന് ഭൗതികമായ എന്തെങ്കിലും നേട്ടം കൈവരിക്കാനായിട്ട് സാധിച്ചേക്കാം. അത് രോഗത്തിന്റെ സൗഖ്യമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളിൽ നിന്നുള്ള വിടുതലായിരിക്കാം. അങ്ങനെയുള്ള ബാഹ്യമായ അല്ലെങ്കിൽ താരതമ്യേന ആഴം കുറഞ്ഞ നേട്ടങ്ങൾക്ക് വേണ്ടി കർത്താവിനെ അന്വേഷിച്ച ഒരു ശൈലി, അതും ഈ കാറ്റഗറി ഓഫ് ക്രൗഡ് അല്ലെങ്കിൽ ജനക്കൂട്ടം എന്ന വിഭാഗത്തിൽ കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ രണ്ട് മെതേഡാണ്, രണ്ട് രീതികളാണ് അവരുടെ അന്വേഷണത്തിൽ ഉണ്ടായിരുന്നത്. ആദ്യത്തേത് ബുദ്ധിയുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ യേശുവിനെ വിലയിരുത്താനായിട്ട് ശ്രമിച്ച ശൈലി. രണ്ടാമത്തേത് നേട്ടങ്ങൾ കൊയ്തെടുക്കാനായിട്ട് ഒരുതരം കൺസ്യൂമറിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്, അവന്റെ അടുക്കൽ ചെന്നാൽ ഇന്നത് കിട്ടും, ഇന്നത് നേടാൻ സാധിക്കും എന്ന നിലയിൽ അവനെ അന്വേഷിക്കുന്ന ഒരു ശൈലി. ഇവിടെയുള്ള അപകടം എന്താണ്? ഈ രണ്ട് മാർഗങ്ങൾ നാം സ്വീകരിച്ചാലും യഥാർത്ഥത്തിൽ യേശു ആരാണ്, യഥാർത്ഥത്തിൽ നസറേത്തുകാരൻ യേശു ആരാണ് എന്ന് കണ്ടെത്താൻ നമുക്ക് കഴിയാതെ പോകും. നമ്മൾ കണ്ടെത്തുന്നത് അവന്റെ യഥാർത്ഥ അസ്തിത്വമാവുകയില്ല, മറിച്ച് ഇവനൊരു പ്രവാചകനാണ് എന്നുള്ള നിലയിൽ ആയിരിക്കണം. ഈ കാലത്തും യേശുവിനെ പ്രവാചകൻ മാത്രമായിട്ട് കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ആളുകളുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് വേണ്ടത് ഏത് രീതിയിലുള്ള അന്വേഷണമാണ്? ക്രൗഡ് എന്ന കാറ്റഗറിയുടെ മെത്തഡോളജിയാണ് നമുക്ക് വേണ്ടത്. അവിടെയാണ് ആൾട്ടർനേറ്റീവ് ആൻഡ് റിയൽ ശരിയായിരിക്കുന്ന മറ്റൊരു മെത്തഡോളജി, മറ്റൊരു രീതി നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കാറ്റഗറി ഓഫ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ സംഘം എന്ന ആ കാറ്റഗറിയിലാണ്. അതെന്താണ് ആ അന്വേഷണ ശൈലിയുടെ പ്രത്യേകത? ഈ 12 ശിഷ്യന്മാര് അവര് കർത്താവിനെ ബുദ്ധിയുടെയോ യുക്തിയുടെയോ അടിസ്ഥാനത്തിൽ അല്ല പിന്തുടർന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടല്ലേ വലിയ കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന പത്രോസിനോടും അന്തരീക്ഷത്തിനോടും നിങ്ങൾ എന്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരേൽപ്പിക്കുന്നവരാക്കാം എന്ന കർത്താവിന്റെ ആഹ്വാനം കേട്ട ഉടനെ മലയെ ഉപേക്ഷിച്ച് വള്ളം ഉപേക്ഷിച്ച് അവർ കർത്താവിന്റെ പുറകെ പോവുകയാണ്. അവരതല്ലാതെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ പിടിക്കാൻ സാധിക്കുമോ, അത് പറയുന്നത് ശരിയാണോ എന്ന ഒരു യുക്തിയോ ബുദ്ധിയോ അപ്ലൈ ചെയ്യുന്ന അന്വേഷണ ശൈലി അവർ സ്വീകരിച്ചില്ല. പിന്നെന്തായിരുന്നു? അതുതന്നെയാണ് യാക്കോബിന്റെ യോഹന്നാന്റെയും കാര്യത്തിൽ കാണുന്നത്. അത് തന്നെയാണ് ചുങ്കസ്ഥലത്തിൽ ചുങ്കം പിരിച്ചിരുന്ന മസായയുടെ കാര്യത്തിൽ കാണുന്നത്. അവരൊക്കെ യുക്തി കൊണ്ട് കർത്താവിനെ അന്വേഷിക്കാതെ, ബുദ്ധി കൊണ്ട് യേശു ആരാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അവർ സ്വീകരിച്ചൊരു മെത്തഡോളജി ഉണ്ട്. അതെന്താണ്? അൺകണ്ടീഷണൽ സറണ്ടറിങ് അല്ല. യാതൊരു വ്യവസ്ഥയും കൂടാതെ യേശുവിനെ അവനെ സ്നേഹിക്കുന്ന ഒരു ശൈലി. ഇതാണ് യഥാർത്ഥത്തിൽ ദൈവം കർത്താവ് ആരാണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമ്മെ സഹായിക്കുന്ന ശൈലി. അവിടെ കാര്യനേട്ടങ്ങൾക്ക് വേണ്ടിയോ ഭൗതിക ലാഭത്തിന് വേണ്ടിയോ ഉള്ള ഒരു ശൈലിയോ അല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്ന ബുദ്ധിയുടെയോ ആധുനിക കാലഘട്ടത്തിന്റെ അന്വേഷണ രീതികളുടെയോ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഒരേ ഒരു മാർഗം, യേശുവേ നീ എനിക്ക് ആരാണ്, യേശുവേ നീ ആരാണ്, അവനെ തിരിച്ചറിയാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. അത് അൺകണ്ടീഷണൽ സറണ്ടറിങ് എല്ലാം വ്യവസ്ഥ കൂടാതെ അവനെ കീഴ്പ്പെട്ട് അവനെ സ്നേഹിക്കാനായിട്ട് സാധിക്കുക. സ്നേഹമുള്ളവരെ നമ്മൾ ചിന്തിക്കേണ്ടതും ഇത് തന്നെയാണ്. യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ടാണോ നാം ആരാധിക്കുന്നത്? കർത്താവിനെ, യേശുവിനെ ആരാധിക്കുന്നു നാം അല്ല, പക്ഷേ ആരാധിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആരാധിക്കേണ്ടുന്നത് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. സ്നേഹം കൂടാതെ അവനെ ആരാധിക്കുന്നത് കൊണ്ട്, ഭയപ്പെട്ട് അവനെ ആരാധിക്കുന്നത് കൊണ്ട് അവനെ തിരിച്ചറിയാനൊക്കെയില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ കർത്താവിനോട് നമുക്ക് വളർത്തിയെടുക്കേണ്ടുന്നത് ഈ പറയുന്ന ഒരു വല്ലാത്ത പ്രണയം തന്നെ ആയിരിക്കണം. യേശുവിനെ പ്രണയിക്കാനായിട്ട്, അവനെ സ്നേഹിക്കാനായിട്ട് സാധിക്കുക. അവൻ വരുന്നത് രോഗമാവട്ടെ, അവനെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് വേദനയാകട്ടെ, നഷ്ടങ്ങളാകട്ടെ, അങ്ങനെയാണെങ്കിലും അങ്ങനെയൊക്കെയാണെങ്കിലും എനിക്ക് എന്റെ കർത്താവിനെ മതി, എനിക്ക് എന്റെ കർത്താവിനെ സ്നേഹമാണ്, ഞാനവനെ ശരിയായിട്ട് സ്നേഹിക്കുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ നിങ്ങൾ ചിലരെങ്കിലും കേട്ട് കാണും ഇസ്ലാം മതത്തിലെ സൂഫി ട്രഡീഷനെ കുറിച്ച്. ഇസ്ലാം റിലീജിയസ് ട്രഡീഷനിലെ മിസ്റ്റിക് ട്രഡീഷനാണ് സൂഫി സ്വഭാവമായിരുന്നത്. ഈ സൂഫി ട്രഡീഷനിൽ ധാരാളം വിശുദ്ധരായ ആളുകൾ ജീവിച്ചിരുന്നിട്ടുണ്ട്. അതിൽ ഒരു ഒരു സ്ത്രീയാണ് റാബിയ എന്നു പേരുള്ള ഒരു ഭക്ത വനിത. ഈ റാബിയ എഴുതിയൊരു പ്രാർത്ഥന എന്നെ വളരെയേറെ ആകർഷിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ്. അത് ഏതാ ഇങ്ങനെയാണ്: പ്രഭോ, ഞാൻ നിന്നെ ആരാധിക്കുന്നത് സ്വർഗം കിട്ടും എന്ന മോഹത്തോടുകൂടിയാണെങ്കിൽ നീ എന്നെ നരകത്തിൽ തള്ളിയിടണം. ഞാൻ നിന്നെ ആരാധിക്കുന്നത് സുന്ദരിയാകാം എന്ന ചിന്തയോടുകൂടിയാണെങ്കിൽ നീ എന്നെ നിരൂപണിയാക്കണം. ഞാൻ നിന്നെ ആരാധിക്കുന്നത് ധനികയാകാം എന്ന മോഹത്തോടാണെങ്കിൽ നീ എന്നെ ദരിദ്രയാക്കണം. ഇങ്ങനെ പറഞ്ഞു പോയിട്ട് ഒടുവിൽ ഒരു വാക്ക് അവരെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാലോ ദൈവമേ, നിന്നോടുള്ള അടങ്ങാത്ത പ്രണയം മൂലമാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നതെങ്കിൽ നിന്റെ സ്നേഹത്തിൽ നിന്ന് ഒരു നിമിഷം പോലും എന്നെ തള്ളിക്കളയരുത്. നിന്നോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ടാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നതെങ്കിൽ ആ സ്നേഹത്തിൽ നിന്നും ഒരു നിമിഷം എന്നെ തള്ളിക്കളയരുത്. അങ്ങനെയാണെങ്കിൽ കർത്താവിനെ ആരാധിക്കേണ്ടത് എങ്ങനെ, എന്തിന്? അവനെ സ്നേഹിക്കുവാനായിട്ട്. അതുകൊണ്ട് ഒരേ സമയം സ്നേഹം, കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ രീതി ശാസ്ത്രവും അതോടൊപ്പം തന്നെ നമ്മുടെ ലക്ഷ്യവുമായിട്ട് തീരുന്നത്. അവിടെയാണ് ആരാധന ആഴവും അർത്ഥവും ഉള്ളതായി തീരുന്നത്. ചുരുക്കത്തിൽ ഈ രണ്ട് കാറ്റഗറി, ഒന്ന് ജനക്കൂട്ടം എന്ന കാറ്റഗറി, അവർക്ക് യേശുവിന്റെ ശരിയായ ഭാവം തിരിച്ചറിയാൻ കഴിയാതെ പോയി. കാരണം ബുദ്ധി യുക്തി ഇവയുടെ രീതികൾക്കനുസരിച്ച് അന്വേഷിച്ചു. അതുപോലെ തന്നെ ഭൗതിക നേട്ടം ലക്ഷ്യമിട്ടുകൊണ്ട് യേശുവിനെ അന്വേഷിച്ചു. അവർ കണ്ടെത്താൻ കഴിഞ്ഞതോ ഇവരെ പ്രവാചകൻ മാത്രമാണ് എന്ന തലത്തിലാണ്. വ്യത്യസ്തമായിട്ട് വ്യവസ്ഥ കൂടാതെ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടമാണ് ശിഷ്യന്മാർ, കമ്മ്യൂണിറ്റി. അവർക്ക് കർത്താവിനെ തിരിച്ചറിയാൻ സാധിച്ചു. അപ്പോൾ വ്യവസ്ഥ കൂടാതെ കർത്താവിനെ സ്നേഹിക്കുന്നവരിലൂടെയാണ് യഥാർത്ഥത്തിൽ ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെടുന്നത് എന്നുകൂടെ വ്യക്തമാവുകയാണ്. അതുകൊണ്ടാണ് പത്രോസിനോട് പറയുന്നത്, നിന്റെ ജഡരക്തങ്ങൾ അല്ല ഇത് നിനക്ക് വെളിവാക്കിയത്. നിന്റെ ബുദ്ധിക്കോ നിന്റെ യുക്തിക്കോ നിന്റെ മറ്റ് ഭൗതിക ശക്തിക്കോ ഒന്നും സ്ഥാനമില്ല. നിന്റെ ജഡരക്തങ്ങൾ അല്ല ഇത് നിനക്ക് വെളിവാക്കിയത്, സ്വർഗത്തിലെ എന്റെ പിതാവാണ്. അപ്പോൾ സ്വർഗീയ പിതാവിന്റെ രഹസ്യങ്ങളെ സ്വീകരിക്കുവാനായിട്ടുള്ള ആ സ്വീകരണ ശേഷി നമുക്കുണ്ടാകണമെങ്കിൽ, സ്വർഗീയ രഹസ്യങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് വേണ്ടത് കർത്താവിനെ വ്യവസ്ഥ കൂടാതെ സ്നേഹിക്കാൻ കഴിയുമ്പോൾ. അങ്ങനെയുള്ള സംഘത്തിന്റെ പേരാണ് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ സൊസൈറ്റിയാണ്. സഭ എന്ന് പറയുന്നത് ചേർച്ച് ഇസ് നോട്ട് എ സൊസൈറ്റി, റദർ ഇറ്റ് ഈസ് എ കമ്മ്യൂണിറ്റി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കമ്മ്യൂണിറ്റിയാണ് സഭ, അതല്ലാതെ അതൊരു സൊസൈറ്റി അല്ല. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായും ഇടവകയായും കുടുംബമായും സഭയായും ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ടതും ചോദിക്കേണ്ടതുമായ ഒരു ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ പൊസിഷൻ എവിടാണ്? ക്രൗഡ് എന്ന കാറ്റഗറിയാണോ സൊസൈറ്റി എന്ന കാറ്റഗറിയാണോ? ഒരു പക്ഷേ അനേകർ അല്ലെങ്കിൽ ഒരു പരിധി വരെ നമ്മളൊക്കെ ഈ ക്രൗഡിലോ സൊസൈറ്റിയിലോ ആയി നിൽക്കുകയല്ലേ? എവിടേക്കാണ് നാം ചെല്ലേണ്ടത്? കമ്മ്യൂണിറ്റിയായി തീരുകയാണ് വേണ്ടത്. കമ്മ്യൂണിറ്റി, സംഘം, കമ്മ്യൂണിറ്റി ആവണമെങ്കിൽ കർത്താവുമായിട്ടുള്ള യൂണിറ്റിയിലേക്ക്, ഐക്യത്തിലേക്ക്. ആ ഐക്യത്തിന് അടിസ്ഥാനപരമായി വേണ്ടത് വ്യവസ്ഥ കൂടാതെ അതിനെ സ്നേഹിക്കാൻ കഴിയുന്ന ജീവിതശൈലിയാണ്. അതുകൊണ്ട് യേശുവിനെ സ്നേഹിക്കുന്ന, യേശുവിനെ പ്രണയിക്കുന്ന ഭക്തി ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അവിടെയാണ് ആരാധന അർത്ഥപൂർണമാകുന്നത്. അവിടെയാണ് ദൈവിക രഹസ്യങ്ങൾ, സ്വർഗീയ രഹസ്യങ്ങളെ സ്വീകരിക്കുവാനുള്ള കൃപ വിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. അത്തരത്തിൽ നമ്മുടെ ഭക്തി ജീവിതത്തെ വ്യത്യസ്തമായിട്ട് കാണുവാനും രൂപീകരിക്കാനും വളർത്തിയെടുക്കുവാനും ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ അവസരം തന്ന അധികം തിരുമേനിയോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഞാൻ 30-ാം തീയതി മാത്രയിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ലഹിതനായ എന്നെയും ഓർക്കണം എന്ന അഭ്യർത്ഥനയോടെ എല്ലാ അനുഗ്രഹങ്ങളും നടന്നുകൊണ്ട് നിർത്തുന്നു. സർവശക്തൻ അനുഗ്രഹിക്കും.
പരിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കിക്കൊണ്ട് സുന്ദരനായ അപ്രം തിരുമേനി നടത്തിയ ഈ ധ്യാനം നമുക്ക് ഏവർക്കും വളരെയേറെ പ്രയോജനപ്പെട്ടു എന്നുള്ളതിൽ സംശയമില്ല. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. വേദശാസ്ത്രപരമായി വളരെയേറെ അർത്ഥമുള്ള ഒരു ഭാഗമാണ്. സഭകൾ തമ്മിലുള്ള വിശ്വാസങ്ങൾക്ക് ചിലപ്പോൾ തർക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ്. വിശുദ്ധ കുർബാനയിൽ പോലും ഈ ഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ ഉണ്ടോന്നുള്ളത് നമുക്കറിയാം. വിശ്വാസമാകുന്ന പാറമേൽ സ്ഥാപിതമായിരിക്കുന്നതും പാതാള ഗോപുരങ്ങൾക്ക് തകർക്കുവാൻ അങ്ങനെ വരുന്ന പ്രാർത്ഥന, യാക്കോബിന്റെ തക്സായിലെ ആ പ്രാർത്ഥന, പ്രത്യേകിച്ചും ഈ ഭാഗത്തെ പത്രോസ് ലീഹായുടെ ഈ വിശ്വാസ പ്രഖ്യാപനത്തെ, യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിട്ടുള്ള ആ ഭാഗത്തെ അധികരിച്ചുകൊണ്ടുള്ള സംഗതിയാണല്ലോ വിശ്വാസമാകുന്ന പാറമേൽ കാര്യം. ഈ ഭാഗത്തെ 17-ാം വാക്യം കഴിഞ്ഞ് 18-ാം വാക്യത്തിൽ പത്രോസിനോട് കർത്താവ് പറയുന്ന, പത്രോസ്, ഈ നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. അങ്ങനെ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്നു, പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് പത്രോസ് പറഞ്ഞ ആ ശ്രേഷ്ഠമായ വിശ്വാസമാകുന്ന പാറമേൽ, അതാണ് വിശ്വാസമാകുന്ന പാറമേൽ സ്ഥാപിതമായിരിക്കുന്നത്. സഭയെ പറ്റിയുള്ള സഭയുടെ അടിസ്ഥാനം തന്നെ അതാണ് എന്ന് പിതാക്കന്മാര് പ്രാർത്ഥനാരൂപത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മള് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായത്തിലെ ക്ഷീന്ദനായ തിരുമേനി എന്ന് നമ്മെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഈ വേദഭാഗം. അങ്ങനെ ഈ സഭ പണിയപ്പെട്ടിരിക്കുന്നത് ഈ വിശ്വാസമാകുന്ന പാറമേൽ ആണെങ്കിൽ അതിന്റെ ആ ആ വിശ്വാസം ഏറ്റുപറഞ്ഞ അപ്പോസ്തോലന്മാരോടൊപ്പം അവർ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിന്റെ കണ്ണിയായിട്ടാണ് നാം ഓരോരുത്തരും ജീവിക്കേണ്ടത്. ഈ സഭയുടെ ഭാഗമാകുമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതല്ലേ, ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടായിരിക്കും. യേശു ക്രിസ്തുവിനെ പറ്റി തിരുവേനി സൂചിപ്പിച്ചതുപോലെ ഈ മറ്റ് സമൂഹത്തിന് പല പല അഭിപ്രായങ്ങൾ കാണും. അതെ, ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ. ഇപ്പൊ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീല് ചിലപ്പം ബൈബിളും യേശു ക്രിസ്തുവിനെയൊക്കെ കൂട്ടി ചെയ്യും. അദ്ദേഹം കൂട്ടി ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ? കേസ് ജയിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന് അതേ ഉള്ളൂ അദ്ദേഹത്തിന്റെ വിഷയം എന്ന് പറയാം. അല്ലെ, കഥ എഴുതുന്ന ആള് വേദപുസ്തകത്തിലെ കോട്ടിങ്സ് ഒക്കെ കഥയ്ക്കകത്ത് വരാറില്ലേ? രാഷ്ട്രീയക്കാർ പറയാറുണ്ട്, അച്ഛൻ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാർ പറയാറുണ്ട്. അവർക്ക് അവരുടെ പ്രസംഗത്തിന്റെ അത് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ ഓരോരുത്തർക്കും യേശു ക്രിസ്തുവിനെ പറ്റി അവരവരുടേതായ ചിന്താഗതികളും താല്പര്യങ്ങളും ഒക്കെ കാണും. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ഏലിയാവെന്ന് പറയുന്നവരുണ്ട്, എരമ്യാവെന്ന് പറയുന്നവരുണ്ട്, പല പ്രവാചകന്മാരെന്ന് പറയുന്നവരുണ്ട്, പല അഭിപ്രായങ്ങളുണ്ട്. ഇത് ക്രൗഡിന്റെ അഭിപ്രായങ്ങളാണ്. കാരണം അവര് യേശു ക്രിസ്തുവുമായി മനസ്സിലാക്കിയുന്നത് വല്ലപ്പോഴും അതിശയം കാണിക്കുന്നു, അപ്പം തിന്നുന്നോ ആ സന്ദർഭത്തിൽ മാത്രമുള്ള കാഴ്ചപ്പാടാണ് അവർക്കുള്ളത്. പക്ഷേ അപ്പോസ്തോലന്മാരെ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം, കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് ഇന്റിമസിയുടെ ബന്ധമാണ് അല്ലേ, അടുപ്പത്തിലുള്ള ഒരു ഒരു ഒന്നിച്ചുള്ള ഇന്റിമസിയുടെ ബന്ധമാണ്. ഒരു ഇന്റിമസി ക്രിയേറ്റ് ചെയ്ത് ചെയ്യപ്പെട്ട ഒരു സമൂഹത്തിലാണ് ക്രിസ്തുവുമായിട്ടുള്ള ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പാണ് നമുക്ക് ഉണ്ടെന്നുള്ളതെങ്കിൽ നമ്മുടെ ബന്ധം ഈ ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നത് ഈ ആഴമായ ബന്ധത്തിലായിരിക്കും. അത് ഉൾക്കൊള്ളു. അത് അത് ഭക്ഷണം ലഭിച്ചത് കൊണ്ടോ ജോലി ലഭിച്ചത് കൊണ്ടോ സൗകര്യങ്ങൾ ലഭിച്ചത് കൊണ്ടോ അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ ആകാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ ലൗകികമായ കാര്യങ്ങളിൽ ഉണ്ടായ നമ്മുടെ ബെനിഫിറ്റ്സ് കൊണ്ട് ക്രിസ്തുവിനെ മനസ്സിലാക്കുന്ന, പക്ഷെ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൽ പോലും പലരും ഈ ദൈവത്തെ മനസ്സിലാക്കുന്നത് അവർക്ക് ബാഹ്യമായി ലഭിക്കുന്ന നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഒരു 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 കാഴ്ചപ്പാടിലാണ് ക്രൈസ്തവ സമൂഹങ്ങളിൽ പോലും ഒരു നല്ല പങ്ക്, പ്രത്യേകിച്ച് അമേരിക്കയിൽ നാം താമസിക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാ പ്രസംഗങ്ങളും അമേരിക്കയിലെ മിക്ക പുതിയ സമൂഹത്തിന്റെ ക്രൈസ്തവ സമൂഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങളും പഠിപ്പിക്കലുകളും എല്ലാം ഈ ക്രൗഡിന്റെ ആറ്റിറ്റ്യൂഡിലുള്ള ക്രിസ്തുവിനെ മനസ്സിലാക്കുന്ന ഒരു സംഗതിയാണ്. അതിനപ്പുറമായിട്ട് വിശ്വാസമാകുന്ന പാറമേൽ സ്ഥാപിതമായിരിക്കുന്ന ഒരു സഭയിൽ അംഗമായിരിക്കാൻ, ആ ഒരു അതിൻ്റെ അതിൽ കണ്ണിയായിരിക്കുന്ന, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഇന്ന് തിരുമേനി ഈ വേദഭാഗം എടുത്തത് വളരെ പ്രസക്തമാണ്. അപ്പോസ്തലന്മാരുടെ നോമ്പ് നാം സഭ അനുഷ്ഠിക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധനായ പത്രോസ് ശ്ലീഹായേറ്റ് പറഞ്ഞ ആ വിശ്വാസം, വിശ്വാസമാകുന്ന ആ പാറമേൽ സഭ പണിയപ്പെടണം എന്നുള്ള ആ കാഴ്ചപ്പാട് നമ്മൾ ഓർക്കുന്ന ഈ സന്ദർഭത്തിൽ കാലഘട്ടത്തിൽ തന്നെ ഇത് അത് വളരെ അർത്ഥപൂർണമായ ഒരു സംഗതിയായിട്ട് കാണുന്നു. അഭിനന്ദനായ തിരുമേനിയോടുള്ള സന്തോഷവും സ്നേഹവും നന്ദിയും എല്ലാം ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം വിൽസനച്ചം സംസാരിച്ചതിന് ശേഷം ഇപ്പോൾ വിൽസനച്ചനെ അച്ഛനെ രണ്ട് വാക്ക് സംസാരിക്കാനുണ്ട്. അച്ഛനത് സംസാരിച്ചതിന് ശേഷം ഗായക സംഘം ഗാനം ആലപിക്കുന്നതും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതുമായി
അഭിനന്ദനായ ജോസഫിയസ് തിരുമേനി, അഭിനന്ദനായ അപ്രയം തിരുമേനി, ബഹുമാന ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സഹോദരി സഹോദരന്മാരെ, ദൈവകൃപയാൽ പരിശുദ്ധ സഭയുടെ അമേരിക്കൻ ഭദ്രാസനങ്ങളിൽ കഴിഞ്ഞ കുറെ വർഷക്കാലം പ്രവർത്തിപ്പാൻ ദൈവം തന്ന എല്ലാ അവസരങ്ങൾക്കായിട്ടും ദൈവനാമത്തെ ഞാൻ സ്തുതിക്കുന്നു. ഇവിടെ ആദ്യമായി എന്നെ കൽപ്പന തന്ന് നിയമിച്ച ദിവംഗതനായ അഭിയമ്യ ബർണവാസ് തിരുമേനിയെയും അഭിയമ്യ നിക്കോളോസ് തിരുമേനിയെയും ഞാൻ ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു. ദീർഘകാലം ഈ ഭദ്രാസനത്തിലാണ് എനിക്ക് പ്രവർത്തിക്കുവാൻ അവസരമൊരുങ്ങിയത്. അതിന് എന്നെ അനുഗ്രഹിച്ച അഭിഗമ്യ ജോസെബിയോസ് തിരുമേനിയോടുള്ള എൻ്റെ വ്യക്തിപരമായ നന്ദിയും ഈ സമയം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ ഭദ്രാസനത്തെ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് തിരുമേനി നയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും അഭിഗമ്യ തിരുമേനിക്ക് തുടർന്നും ഉണ്ടാകണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വാസ്തവത്തിൽ ഈ പ്രാർത്ഥന കൂട്ടായ്മ ഇത്ര വിജയകരമായി മുന്നേറുന്നത് അഭിഗമ്യ തിരുമേനിയുടെ വലിയ നേതൃത്വം എല്ലാ ദിവസവും ഇതിന് ലഭിക്കുന്നത് കൊണ്ടാണ്. തിരുമേനിയുടെ എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നല്ല വാക്കുകൾക്കും ഞാൻ വീണ്ടും നന്ദി അർപ്പിക്കുന്നു. അഭിഗമ്യ അപ്രേം തിരുമേനി പറഞ്ഞ നല്ല വാക്കുകൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. പലങ്കര സഭയുടെ അപ്രയമായി സഭയുടെ എല്ലാ മേഖലയിലും വളരെ അനുഗ്രഹീതമായ നേതൃത്വം അഭിഗമ്യ തിരുമനസ് നൽകുന്നു. തിരുമേനിയോടുള്ള എൻ്റെ വലിയ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഈ ശുശ്രൂഷ തുടങ്ങുന്നതിന് ഏറ്റവും വലിയ ഒരു പ്രേരണ നൽകിയത് നമ്മുടെ ഹൂസ്റ്റണിലെ മനോജ് മാത്യു ആണ്. അമേരിക്കയിലെ ഒരു ഓർത്തഡോക്സ് വിശ്വാസി എങ്ങനെ ദൈവത്തെ സ്നേഹിക്കണം, സഭയെ സ്നേഹിക്കണം, അഥവാ എങ്ങനെ ദൈവത്തെ വിശ്വസിക്കണം, എങ്ങനെ സഭയെ വിശ്വസിക്കണം എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഉത്തരം, ഹൂസ്റ്റണിലെ മനോജ് മാത്യു ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ, സഭയെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും സ്നേഹിക്കണം എന്നായിരിക്കും. അദ്ദേഹം ദൈവത്തെ വിശ്വസിക്കുന്നത് പോലെ, സഭയെ വിശ്വസിക്കുന്നത് പോലെ നിങ്ങളും വിശ്വസിക്കണം എന്നായിരിക്കും എൻ്റെ ഇവിടെയുള്ള അനുഭവത്തിൽ നിന്നും ഞാൻ പറയുക. അതുകൊണ്ട് ഞാൻ ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരോടും അപേക്ഷിക്കുകയാണ്, ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ നമ്മുടെ സഭയിൽ കൂടുതലായിട്ടുണ്ടായി വരുവാൻ നമ്മളേവരും പ്രാർത്ഥിക്കണം. ബഹുമാനപ്പെട്ട സന്തോഷത്തിനും രാജേഷത്തിനും ഈ പ്രാർത്ഥനയ്ക്ക് നൽകുന്ന നേതൃത്വം വളരെ അനുഗ്രഹകരമാണ്. അവർ വളരെയധികമായി ഇതിനുവേണ്ടി ബന്ധപ്പെടുന്നുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ ഞാൻ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് തിരുവചന സന്ദേശം പലപ്പോഴായി നൽകിയ എല്ലാ ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ഹൂസ്റ്റണിലെ ബേവിച്ചാന്റെ നേതൃത്വത്തിൽ ഉപരാസന കേന്ദ്രത്തിൽ വന്ന് സംബന്ധിക്കുന്ന വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കും ഗാന ശുശ്രൂഷയ്ക്കും നൽകുന്ന നേതൃത്വവും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അറ്റ്ലാന്റ സെന്റ് തോമസ് എഡവർഗയിലെ വിശ്വാസികൾ അനേക ദിവസങ്ങളിൽ ഗാന ശുശ്രൂഷയ്ക്ക് വളരെ നല്ലതായ നേതൃത്വം നൽകുകയുണ്ടായി. അറ്റ്ലാന്റ സെന്റ് തോമസ് എഡവർഗയിലെ എല്ലാവരെയും ഈ സമയം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ബൈബിൾ റീഡിംഗ് പലപ്പോഴായി നടത്തുന്ന പ്രിയപ്പെട്ട ജോളി ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഈ സമയം ഞാൻ ഓർക്കുകയാണ്. പല കാരണങ്ങൾ കൊണ്ടും പല പ്രതീക്ഷകളോടെയുമാണ് ഞങ്ങളിപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. പരിശുദ്ധ സഭയുടെ ശുശ്രൂഷകളോടൊപ്പം സാമൂഹിക രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലും അല്പം കൂടെ പ്രവർത്തിക്കണം എന്ന് വലിയൊരു പ്രതീക്ഷയും ആഗ്രഹവും എനിക്കുണ്ട്. നിങ്ങളെവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഞാൻ അതിന് പ്രതീക്ഷിക്കുന്നു. ഈ പ്രാർത്ഥന സംഘത്തിന്റെ ചുമതലയിൽ നടത്തണം എന്നാഗ്രഹിച്ച ഒരു പ്രൊജക്ട് നടത്താതെ പോയത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതായത് നമ്മുടെ ഭദ്രാസനത്തിലെ എല്ലാ കുടുംബങ്ങളിലും കുടുംബാരാധന ക്രമവും നോമ്പിലെ കുടുംബാരാധന ക്രമവും ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ളത് എല്ലാ കുടുംബങ്ങളിലും എത്തിക്കുവാനും അതോടൊപ്പം സഭയുടെ വിശ്വാസം പ്രതിപാദിക്കുന്ന പ്രൗഢമായ ഒരു ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ളതും എല്ലാ വീടുകളിലും എത്തിക്കുന്ന ഒരു പദ്ധതിയെ കുറിച്ച് നമ്മൾ നേരത്തെ ആലോചിച്ചിരുന്നു. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും അത് നടപ്പിലാക്കുവാൻ സാധിച്ചില്ല. അവയൊന്ന് തിരുമേനി എനിക്ക് അനുവാദം തരുമെങ്കിൽ നാട്ടിൽ ചെന്നു കഴിഞ്ഞ് ആ കാര്യം ഇനിയും നിർവഹിക്കാൻ തക്കവണ്ണം എനിക്ക് വലിയ താല്പര്യമാണെന്നുള്ളതും ഞാൻ ഈ സമയം അറിയിക്കുന്നു. അഭിയന്നയ തിരുമേനിമാരോടും എല്ലാ അച്ഛന്മാരോടും എല്ലാ ദിവസവും ഈ ശുശ്രൂഷയ്ക്ക് വന്ന് സംബന്ധിക്കുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി അർപ്പിച്ചുകൊണ്ടും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണമേ എന്ന് വീണ്ടും അപേക്ഷിച്ചുകൊണ്ടും എന്റെ വാക്ക് ഞാൻ ചുരുക്കുന്നു. ദൈവത്തിന്റെ സ്തുതി.
ജനപ്രത്യമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. എന്റെ പിന്നിൽ ഒരുപാട് പ്രയത്നിച്ച അച്ഛനാണ്. അച്ഛന്റെ എല്ലാ ശുശ്രൂഷകളിലും ദൈവം കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് സജീവമായ ആരംഭവും നേതൃത്വം നൽകിയ അച്ഛനുള്ള നന്ദി ഒരിക്കൽ കൂടി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരു പാട്ട് പാട്ട് ഗീതം പാടി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.
എന്നോടയോനേ നീ കൺമണി പോൽ കാപ്പിടണമേ, നിൻ കീഴകാലെ പറച്ചു വരി നിന്നെ കാക്കണമേ, ഒളിവായോ കീടാതന്റെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചന കേൾക്കാതടിയന്റെ കാതുകളെയും കാക്കണമേ, എന്നാദരങ്ങൾക്കെന്നും നീ കാവലതായും നിൽക്കണമേ, എന്നുള്ളിൽ ദോഷം ചെയ്യുവാൻ ഉള്ള വിചാരബോധി അന്ത്യദിനത്തിൽ നാഥാമീ സന്തോഷിപ്പിക്കണമെന്നേ, ആത്മശരീര മനസ്സുകൾ നിൻ പുതിപാടുന്നു കനിയണമേ.
അദ്ദേഹ പ്രാർത്ഥനയ്ക്ക് പേരുകൾ വന്നവരുടെ പേരുകൾ ഇസ്മേ തോർക്കുന്നു. ചാക്കോ വർഗീസ്, 9 മാസം പ്രായമുള്ള ആൻഡ്രൂ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ട്യൂമർ ബാധിച്ച് ചികിത്സയിലാണ്. ആ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. അതുപോലെ തന്നെ സുഖം പ്രാപിച്ചു വരുന്ന പ്രിയ, രാജി, റോബിൻ, അശ്വിൻ, അതുപോലെ തന്നെ ഇന്ന് സർജറി ആയിരിക്കുന്ന സാറാക്കുട്ടി, സാറാമ്മ, തങ്കച്ചൻ, അതുപോലെ ദൈവസന്നിധിയിൽ കഴിഞ്ഞ നാളുകളായിട്ട് വാങ്ങിപ്പോയ എം ഒ കോശി, ആരുടെങ്കിലുമൊക്കെ പരിചയത്തിൽ ഓർമ്മയിൽ രോഗികളായിട്ടോ മറ്റു പ്രയാസമുള്ളവരുണ്ടെങ്കിൽ അവരും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കും. ബാലകുമാർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, പരിശുദ്ധ ശ്ലീഹന്മാരുടെ മധ്യസ്ഥ അഭയം പ്രാപിച്ചുകൊണ്ട് പരിശുദ്ധ നോമ്പിൽ കൂടി പ്രയാണം ചെയ്യുന്ന അടിയങ്ങൾ ഓരോന്നും ശിരസുകളെ നമ്പിച്ച് അവിടുത്തെ കരുണയ്ക്കും കൃതയ്ക്കുമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ നിമിഷവും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ യാചനകൾക്ക് അനുസരിച്ച് അർഹമായതിനൊക്കെയും മറുപടി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അങ്ങയുടെ കാരുണ്യത്തെയും സ്നേഹത്തെയും നടത്തിപ്പിനെ അവർ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമേ, എപ്പോഴും അങ്ങയുടെ മുമ്പാകെ വിനയപ്പെടുവാനും ഏറ്റവും താഴ്മയോടും എളിമയോടും ജീവിപ്പാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടമായുടെ മധ്യത്തിൽ അവിടുന്ന് കൂടെ ഉണ്ടാവണമേ. ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിലും ഞങ്ങളുടെ ഹൃദയവും മനസ്സുമൊക്കെയും ഐക്യത്തോടും ഏകമായിട്ടും അങ്ങയുടെ സന്നിധിയിലായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളൊക്കെ ഇവിടെ നിടയാക്കണമേ. രണ്ടോ മൂന്നോ പേർ കൂറി വരുന്ന മധ്യം ഇരുന്നുള്ളൂ എന്നാൽ ചെയ്ത കാരുണ്യവാനെ, ഞങ്ങളുടെ മനസ്സ് ഐക്യപ്പെട്ടുകൊണ്ട് ചേർന്ന് അങ്ങയോട് ചേർന്ന് വരുവാനും ആ ഒരു മധ്യത്തിൽ അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെയൊക്കെ ആന്തരിക കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ലഭിക്കുന്ന സൗഖ്യവും സന്തോഷവും അനുഗ്രഹവുമെല്ലാം അങ്ങയുടെ ദാനമാണ് തിരിച്ചറിഞ്ഞ് ഓരോ നിമിഷവും ദാവീദ് രാജാവ് പറയുന്നത് പോലെ എപ്പോഴും അവന്റെ സ്തുതി എന്റെ നാവിന്മേലിരിക്കുമെന്ന് പറയത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളിലും ആ നന്ദി ഉണ്ടാകുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകിച്ച് രോഗം ബാധിച്ച് ചെയ്തു തന്നിരിക്കുന്നവരെയും തരാതെ പോയിട്ടുള്ളവരെയൊക്കെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും വേദനയിലും അസ്വസ്ഥതയിലും ഇരുന്നവർക്കൊക്കെ ഇവിടെ നിന്ന് ആശ്വാസമായിരുന്നു. തുടർന്നും അങ്ങയുടെ ശ്രദ്ധയും വാത്സല്യവും സംരക്ഷണവും സ്പർശനവും ഒക്കെ അവർക്കുണ്ടാകണമേ. ജീവിതത്തിൽ രോഗത്തിന്റെയും പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ കൂടി കടന്നു പോകുമ്പോഴും ആ മുറിവുകളെയും അസ്വസ്ഥതകളെയും മറയ്ക്കത്തക്കവണ്ണം അങ്ങയുടെ സ്പർശനം സാന്ത്വനമായി തീരുവാൻ ഇനി അവർക്കൊക്കെ അവിടെ നിന്ന് സഹായിക്കണമേ. വേദനയുടെ മധ്യത്തിലും അങ്ങേ ഏറ്റുപറയുവാൻ തക്കവണ്ണം ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞതിനെ സ്തുതിപ്പാൻ ഇനി അവരെയൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ദുഃഖം എന്റെ ദൈവം നൃത്തമാക്കി തീർത്തു എന്ന് ദാവീദ് രാജാവ് പറയുന്നത് പോലെ രോഗങ്ങളൊക്കെയും സന്തോഷത്തിന്റെ അനുഭവങ്ങളായി തീരത്തക്കവണ്ണം അങ്ങയുടെ കാരുണ്യം തിരിച്ചറിയാൻ തക്കവണ്ണം എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകിച്ച് രോഗത്തിന്റെ തീവ്രത മൂലം വേദന അനുഭവിക്കുന്നവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ആ വേദന അറിയാതെ വണ്ണം ഇനി അവരെ സഹായിക്കണമേ. രോഗികൾക്കൊക്കെ അവിടുന്ന് സൗഖ്യം നൽകണമേ. അങ്ങയുടെ പരിശുശ്രൂഷ കാലത്ത് അങ്ങേ തൊട്ടവരും അങ്ങ് തൊട്ടവർക്കൊക്കെ അവിടെ സൗഖ്യം നൽകിയല്ലോ. വേദനയോടും മനോനിബ്രത്തോടും അങ്ങേ സമീപിക്കുന്നവരുടെ ജീവിതത്തിൽ സൗഖ്യത്തിന്റെയും പ്രത്യാശയുടെ സാധ്യത ഉളവാകുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഉറ്റവര് വാങ്ങിപ്പോയി പ്രയാസം അനുഭവിച്ച കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് മുറിക്കുന്നവനും മുറിവ് കിട്ടുന്നവനുമാണെന്ന് യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ മുറിവുകളെ അറിയാതെ വണ്ണം അങ്ങയുടെ കരസ്പർശനങ്ങൾ അത് മറച്ച് പരിപൂർണ പ്രത്യാശയുള്ളവരെ തീരുവാൻ തക്കവണ്ണം എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. കുടുംബങ്ങളിൽ അസ്വസ്ഥതകളും മനോനൊമ്പരങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. അവിടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും തമ്പുരാനെ അവിടുന്ന് വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം പഠിക്കാനുള്ള ബുദ്ധിയും കഴിവ് ശക്തി ലഭിക്കുന്നതോടൊപ്പം തിരഞ്ഞ ദൈവാശ്രയ ബോധത്തോട് വളരുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും ചൊരിഞ്ഞു കൊടുക്കണമേ. യുവാക്കന്മാരും യുവതികളെ ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലക്ഷ്യബോധം നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണം പ്രേരിതമാകുന്ന ഈ ലോകത്തിൽ അങ്ങയുടെ സ്പർശനത്തിലും അങ്ങയോടുള്ള ചേർന്നുള്ള ജീവിതത്തിലും നന്മ ലോകത്തിൽ സാധ്യമാക്കി ജീവിപ്പാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന എല്ലാ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പും നിന്റെ മക്കളോട് കൂടെ ഉണ്ടാകണമേ. എളിമയിലും സ്നേഹത്തിലും താഴ്മയിലും വിനയത്തിലും ഒക്കെ ജീവിതത്തിന്റെ ആരോഗ്യത്തെയും ഭംഗിയായി നയിപ്പാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന എല്ലാ പരിശുദ്ധാത്മാവിന്റെ കൃപകളും ചുരിഞ്ഞു കൊടുക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബബന്ധം വേർപെടുന്ന ശക്തമായ പൈശാചിക പ്രേരണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുടുംബം ദൈവം തന്ന പരദീശയാണെന്ന് മനസ്സിലാക്കി ആഴമായ സ്നേഹത്തിലും വിധേയത്വത്തിലും പരസ്പരം അംഗീകരിച്ചും ഉൾക്കൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം മാതൃകയുള്ള കുടുംബമായി ജീവിപ്പാൻ തക്കവണ്ണം എല്ലാ സഹോദരങ്ങളെയും അവിടുന്ന് ഇടയാക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൽ അവരെയൊക്കെ അവിടുന്ന് സ്ഥിരപ്പെടുത്തണമേ. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെയും നാട്ടിലും കഴിയുന്ന എല്ലാ മാതാപിതാക്കളെ ഓർക്കുന്നു. അവിടുന്ന് വാർദ്ധക്യത്തിന്റെ ബലവും പ്രതിബന്ധങ്ങളും ഒക്കെ കടന്നു വരുമ്പോഴും അവിടുന്ന് ബലവും ശക്തിയുമായിരുന്നു അവരെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെ അനുയോജ്യരായ പങ്കാളിയിരിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. വിവാഹം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞുങ്ങളാൾ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കുടുംബത്തോളം നിന്നെ സ്തുതിക്കാൻ തക്കവണ്ണം അനുഗ്രഹിക്കപ്പെട്ട സന്താനങ്ങളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല പാതകൾ തുറന്നു കൊടുക്കണമേ. അതോടൊപ്പം ജോലി ചെയ്യുന്നവർക്ക് ചെയ്യാനുള്ള ആരോഗ്യവും നല്ല പ്രതിഫലവും ജോലി സ്ഥിരതയും കൊടുത്തവരെ അനുഗ്രഹിക്കണമേ. പ്രത്യേക സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ഭാവതിരുവേനിയെ ഓർക്കുന്നു. എല്ലാ തിരുവേനിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഭദ്രാസനം മെത്രാപ്പോലത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസനത്തെയൊക്കെ ഓർക്കുന്നു. അവിടെ നയിക്കുകയും നടത്തുകയും ചെയ്യണമേ. പിതൃവചനം ശുശ്രൂഷിച്ച അവിടുത്തെ അഭിഷിക്തനെ വീണ്ടും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഭദ്രാസനമൊക്കെ ഭംഗിയായിട്ട് നയിപ്പാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും അവിടുന്ന് കൊടുക്കണമേ. അതോടൊപ്പം അനേക മക്കളെ നിന്റെ സന്നിധിയിലേക്ക് നയിപ്പാൻ തക്കവണ്ണം ആവശ്യമായിരിക്കും വാക്കും ബലവും ഒക്കെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. സഭയുടെ ആത്മീയ സംഘടനയും വിഷ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയ്ക്ക് സജീവമായ നേതൃത്വം നൽകി തുടക്കം കുറിച്ച നിവിൽസനത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ അച്ഛന്റെ യാത്രയിലൊക്കെ അവിടുന്ന് കൂടെ ഉണ്ടാകണമേ. തിരിച്ച് സ്വന്തം ഭദ്രാസനത്തിൽ പ്രവർത്തിക്കുമ്പോഴും അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ശ്രദ്ധയോടും നന്മയോടും പ്രവർത്തിപ്പാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും അവിടുന്ന് ചുരിഞ്ഞു കൊടുക്കണമേ. കുടുംബത്തെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. താൻ അർപ്പിക്കുന്ന ശുശ്രൂഷകളൊക്കെയും സ്വർഗീയ കാഴ്ചയെ അംഗീകരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഏതോ വിധം ചെയ്യാൻ തക്കവണ്ണമുള്ള വെളിച്ചവും ശക്തിയും ബലവും അവിടെ പ്രദാനം ചെയ്യണമേ. ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഭൂകമ്പവും പ്രകൃതിക്ഷോഭം മൂലം കഷ്ടപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തീവ്രവാദം മൂലം പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞങ്ങളെ താഴ്മയായിട്ട് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പുറകോളെ ക്ഷമിക്കണമേ, കുറ്റങ്ങളെ പുറക്കണമേ. പ്രത്യേകിച്ച് പരിശുദ്ധമായ നോമ്പിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി നോമ്പനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ വിശുദ്ധമാരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് എപ്പോഴും കാവലും കോട്ടയുമായിരിക്കണമേ. നന്നോട് നിറയ്ക്കണമേ. ഞങ്ങളെ സകല പരേതരെയും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്റെ ഒന്നാളെ സ്തുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന അറൂഹായുടെ സംബന്ധവും ആവാസവും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വിവിധ സ്ഥലങ്ങളിൽ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് സംബന്ധിച്ചിരിക്കുന്ന എന്റെ മക്കളെല്ലാവരോടും, ഞങ്ങൾ പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും, ഭവനങ്ങളിലും ആശുപത്രികളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും, അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കും. അറിയണമേ
ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് സജീവമായ നേതൃത്വം നൽകുന്ന പദ്രാസന മെത്രാപ്പോലത്തോടുള്ള നന്ദി അറിയിക്കുന്നു. ശ്രേഷ്ഠമായ ദൂത് നമ്മളെ അനുഗ്രഹിച്ച അന്യ അപ്രതിരോടുള്ള നന്ദി വീണ്ടും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വന്നിയ വിൽസനച്ചന് ഒരിക്കൽ കൂടി അച്ഛൻ എല്ലാ ഭാഗങ്ങളും ആശംസിക്കുന്നതോടൊപ്പം സജീവമായ നേതൃത്വമുള്ള നന്ദി അച്ഛനും അറിയിക്കുന്നു. എല്ലാ വൈദികരെയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇതോടൊപ്പം ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാ ദൈവമക്കളെയും ദൈവസന്നിധിയിൽ വീണ്ടും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാവിധ നന്ദിയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇത് റെക്കോർഡ് ചെയ്ത മനോജ്, ബൈബിൾ വായിച്ച ജോളി, എല്ലാവരും ദൈവസന്നിധിയിൽ ഉറക്കുന്നു. ഇതിൽ കൂടി എല്ലാവരോടും